على نبينا محمد رسول الله صلى الله عليه وعلى آله وسلم. أما بعد، فإن شاء الله جل وعلا في هذه الدقائق اليسيرة نلقي نصيحة لإخواننا المستمعين الكرام في بلاد الهند عامة وفي مالبار خاصة، وهي أيضا نافعة لكل مسلم ومسلمة، ألا وإنه تذكير بنعمة رب العالمين جل وعلا. قال الله سبحانه وتعالى: لئن شكرتم لأزيدنكم ولئن كفرتم إن عذابي لشديد. وقال جل وعلا: وما بكم من نعمة فمن الله. وقال سبحانه وتعالى: وإن تعدوا نعمة الله لا تحصوها. إخواني الكرام، وفقني الله وإياكم لما يحب ويرضى، إن من أعظم نعم الله جل وعلا علينا نعمة الإسلام ونعمة الإيمان. قال الله:
بسم الله الرحمن الرحيم، الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه وسلم. أما بعد، ഹമ്ദുലില്ലാഹ് ഷെയ്ഖ് അബ്ദുല്ലാഹ് ബിൻ അഹ്മദ് അലിയാനി ഹസബുള്ള അദ്ദേഹത്തിന്റെ ഒരു നസീഹത്താണ് അദ്ദേഹം നമുക്ക് വേണ്ടി സംസാരിക്കുന്നതാണ്. അതുമായി അദ്ദേഹം പറയുന്നത്, അള്ളാഹു സുബ്ഹാന തആല നമുക്ക് ചെയ്തു തന്നിരിക്കുന്ന അനുഗ്രഹങ്ങളെ പറ്റി, അള്ളാന്റെ നിയമത്തുകളെ പറ്റി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു തആല പറഞ്ഞു: ലൈൻ ഷക്കർത്തും നിഅമത്ത് വൈതഅദൻ റബ്ബുക്കും ലൈൻ ഷക്കർത്തും ലഅസീദന്നക്കും. നിങ്ങളുടെ റബ്ബ് പ്രഖ്യാപിച്ചു, നിങ്ങൾ എന്റെ നിയമത്തുകൾക്ക് നന്ദി കാണിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും. വൈൻ കഫർത്തും എന്നെ ആദാബിയിലെ ശദീ, നിങ്ങൾ നന്ദികേട് കാണിക്കുകയാണെങ്കിൽ എന്റെ ശിക്ഷ വളരെ അടുത്തതാണ്. അതുപോലെ അള്ള പറഞ്ഞു: ഒമാബിക്കും നിയമത്തിൻ ഫമിനല്ല, നിങ്ങളുടെ പക്കൽ എന്തൊരു അനുഗ്രഹമുണ്ടോ, നിങ്ങൾക്ക് എന്തൊരു നിയമത്ത് കിട്ടിയിട്ടുണ്ടോ, അത് അള്ളാഹിന്റെ അടുത്ത് നിന്നുള്ളതാണ്. അതുപോലെ വൈൻ താഴ്ദു നിയമത്ത് അള്ളാഹിലാത്തുഹ, അള്ളാഹുവിന്റെ നിയമത്തുകൾ നിങ്ങൾ എണ്ണിയാൽ നമുക്ക് ഒരിക്കലും തിട്ടപ്പെടുത്താൻ സാധിക്കും. അള്ളാഹ് ഒരുപാട് നിയമത്ത് നമുക്ക് ചെയ്തു തന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിയമത്ത് ഇസ്ലാമും ഈമാനുമാണ്, നമ്മൾ മുസ്ലിമാക്കി മുഅ്മിനാക്കി എന്നുള്ളതാണ്.
الله جل وعلا في كتابه الكريم: اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا. وقال الله جل وعلا: ومن يبتغي غير الإسلام دينا فلن يقبل منها وهو في الآخرة من الخاسرين. وفي صحيح مسلم قال نبينا صلى الله عليه وعلى آله وسلم: ما من يهودي ولا نصراني يسمع بي ثم لا يؤمن بي ويموت على ذلك إلا كان من أصحاب النار، أي خالدا مخلدا فيها. ألا تحمد الله معاشر المسلمين على نعمة الإسلام؟
അള്ളാഹു സുബ്ഹാന തആല ഈ അനുഗ്രഹത്തിനെ കുറിച്ച് പറഞ്ഞു, ഇസ്ലാം എന്ന് പറയുന്ന നിയമത്തിനെ പറ്റി അല്ല പറഞ്ഞു: അല്യോമ അക്മൽതുലക്കും ദീനക്കും വാത്മംതു അലൈക്കും നിഅമത്തി ഫറളൈതുലക്കും ഇസ്ലാമ ദീന. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ദീൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു, നിങ്ങളുടെ മേലുള്ള എന്റെ നിഅമത്തുകൾ പൂർത്തിയാക്കി തന്നിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഇസ്ലാം പൂർത്തിയാക്കി എന്നുള്ളതാണ് അള്ളാഹ് ഏറ്റവും വലിയ അനുഗ്രഹങ്ങൾ പൂർത്തിയായി എന്നാണ് പറഞ്ഞത് ഇസ്ലാം പൂർത്തിയാക്കുന്ന കുറിച്ച്. അതുപോലെ അള്ളാഹു സുബ്ഹാന തആല പറഞ്ഞു: ആരാണോ ഇസ്ലാമല്ലാത്ത മറ്റൊരു ദീൻ വിശ്വസിക്കുന്നത്, അള്ളാഹു അവൻ നിന്ന് സ്വീകരിക്കാൻ പോകുന്നില്ല. അവൻ പരലോകത്ത് നഷ്ടക്കാരിൽപ്പെട്ടവനായിരിക്കും. നബി പറഞ്ഞു, സ്വഹീഹ് മുസ്ലിമുള്ള ഹദീസ് എന്നദ്ദേഹം പറഞ്ഞത്, ഏതെങ്കിലും ഒരു ജൂതനോ ക്രിസ്ത്യാനിയോ എന്നെ പറ്റി കേട്ടിട്ട് പിന്നീട് എന്നിൽ വിശ്വസിക്കാതെ മരിച്ചു പോയാൽ അയാൾ നരകത്തിൽ എന്നും ശാശ്വതമായ നരകത്തിൽ കഴിയും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആദ്യമായി നമ്മെ മുസ്ലിമാക്കി എന്നുള്ള അള്ളാഹുവിന്റെ നിയമത്തിന് നന്ദി കാണിക്കണം. അള്ളാഹുവിനോട്
نحمد الله سبحانه وتعالى حمدا كثيرا، ونسأله سبحانه وتعالى أن يختم لنا ولكم بالحسنى. إن صحابة النبي صلى الله عليه وعلى آله وسلم كانوا يحمدون رب العالمين جل وعلا على هذه النعمة العظيمة التي أخرجتهم من ظلمات الكفر والشرك إلى نور الإيمان ونور الإسلام. جاء في مسلم أن رسول الله صلى الله عليه وعلى آله وسلم خرج على الصحابة الكرام يوما فقال: ما أجلسكم؟ قالوا: يا رسول الله، جلسنا نذكر الله ونحمده على ما من به علينا على ما من به علينا ونعم علينا بنعمة الإسلام. فقال النبي صلى الله عليه وعلى آله وسلم: الله ما أجلتكم إلا ذاك. قالوا: الله ما أجلتنا إلا ذاك. فقال نبينا صلى الله عليه وعلى آله وسلم: أما إني لم أستحلفكم تهمة لكم، ولكنه جاءني جبريل فأخبرني أن الله جل وعلا يباهي بكم ملائكته. فهكذا ينبغي أن يكون الإسلام شاكرين للرحمن جل وعلا، حامدين له سبحانه وتعالى على جميع نعمه وفضله وآلائه، ومن ذلك على نعمة الإسلام والإيمان. ومن يبتغي غير الإسلام دينا فلن يقبل منه وهو في الآخرة من الخاسرين. وأنت أيها المسلم وكذلك أنت أيتها المسلمة، إذا نظرتما إلى من حولكما من اليهود والنصارى ومن البوذيين ومن المجوس وعباد النار وعباد الأبقار، تستشعرون أعظم هذه النعمة التي حباكم الله جل وعلا وأكرمكم بها.
നമ്മൾ ഈ അനുഗ്രഹത്തിന്, അള്ളാന്റെ ഈ നിയമത്തിന്, നമ്മൾ മുസ്ലിമാക്കി എന്ന നിയമത്തിന് നമ്മൾ അള്ളാഹുവിനോട് നന്ദി പറയുകയാണ്, അള്ളാഹിനെ സ്തുതിക്കുകയാണ്. അൽഹംദുലില്ല. കാരണം സഹീഹ് മുസ്ലിമിന്റെ ഒരു ഹദീസ് ഉണ്ട്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന്റെ അടുത്തേക്ക് വന്നു. അപ്പൊ സഹാബത്ത് അവിടെ കൂടിയിരിക്കുന്നുണ്ട്. അദ്ദേഹം അവരോട് ചോദിച്ചു: നിങ്ങൾ എന്തിനാണ് ഇവിടെ കൂടിയിരിക്കുന്നത്? അവർ പറഞ്ഞു: ഞങ്ങൾ അള്ളാഹു ഞങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ ഓർക്കുകയാണ്, അതിനെപ്പറ്റി ചർച്ച ചെയ്യുകയാണ്. അള്ളാഹു ഞങ്ങളെ മുസ്ലിമാക്കി, ശിർക്കിൽ നിന്ന് രക്ഷപ്പെടുത്തി മുസ്ലിമാക്കി എന്നതിനെ പറ്റി ചർച്ച ചെയ്യുകയാണ്. അപ്പൊ നബിസ്വാദസ് അവരോട് ചോദിച്ചു: അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്ത് പറയൂ, നിങ്ങൾ ശരിക്കും അതിന് വേണ്ടി തന്നെയാണ് ഇവിടെ ഇരുന്നത്. അപ്പൊ അവർ പറഞ്ഞു: അള്ളാഹുവാണ് സത്യം, ഞങ്ങൾ അത് തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നബിസ്വാദസ് പറഞ്ഞു: ഞാൻ നിങ്ങളോട് നിങ്ങളെ കുറിച്ച് സംശയം തോന്നിയിട്ട് നിങ്ങൾ പറഞ്ഞത് വിശ്വാസമില്ലാഞ്ഞിട്ട് ചോദിച്ചതല്ല, മറിച്ച് ജിബ്രീൽ ഇപ്പൊ വന്ന് വഹിയായിട്ട് എനിക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങളെ കുറിച്ച് മലക്കുകളോട് പറഞ്ഞ് അഭിമാനത്തോടുകൂടി പറയുന്നുണ്ട് എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഇങ്ങനെ ചോദിച്ചതെന്ന് നബിസ്വാദസ് പറഞ്ഞു. അപ്പൊ സഹാബത്ത് ഇങ്ങനെ മുസ്ലിമായി എന്ന കാര്യം സന്തോഷത്തോടുകൂടി അള്ളാഹുവിനോടുള്ള നന്ദിയോടുകൂടി അവർ പരസ്പരം ചർച്ച ചെയ്യാറുണ്ടായിരുന്നു, അതെടുത്ത് പറയാറുണ്ടായിരുന്നു. ഈ ഒരു അനുഗ്രഹം നമുക്ക് ശരിക്കും മനസ്സിലാവുക നമ്മുടെ ചുറ്റുപാടുമുള്ള കാഫിറുകളെ നോക്കുമ്പോഴാണ്. എത്രയോ ജൂതന്മാരും ക്രിസ്ത്യാനികളും ബുദ്ധന്മാരും പശുവിനെ ആരാധിക്കുന്നവരും ഇങ്ങനെ പല ജാതി മതക്കാരുണ്ട്. അവരൊക്കെ നമ്മൾ ശരിക്കും നിരീക്ഷിക്കുകയാണെങ്കിൽ അള്ളാഹു നമുക്ക് ചെയ്തെന്ന് ഈ അനുഗ്രഹത്തിന്റെ വലിപ്പം നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് അത് ഓർത്ത് നമ്മൾ അള്ളാഹുവിനെ സ്തുതിക്കണം.
فلن تكونوا يهودا ولا نصارى ولا مجوسا ولا عبادا للأصنام أو عبادا للأبقار. فالحمد لله، الحمد لله حمدا كثيرا طيبا مباركا فيه، ونسأله جل وعلا أن يحفظ علينا هذه النعمة العظيمة الجليلة. إخواني الكرام،
അതുകൊണ്ട് തന്നെ നമ്മൾ അള്ളാഹു പ്രാർത്ഥിക്കുകയാണ്, അള്ളാഹു സുബ്ഹാനഹു വതആല ഈ അനുഗ്രഹം നമുക്കിപ്പോൾ നിലനിർത്തി തരാനും അതുപോലെ നമ്മൾ മുസ്ലിമാക്കി മരിപ്പിക്കാനും വേണ്ടി. നമ്മൾ അള്ളാഹു ഒരു ജൂതനാക്കിയില്ല, ക്രിസ്ത്യാനിയാക്കിയില്ല, ഇങ്ങനെയുള്ള മതക്കാരൊന്നും ആക്കിയില്ല, മുസ്ലിമാക്കി. അള്ളാഹു സുബ്ഹാനഹു വതആല ഇത് നിലനിർത്തി നമ്മൾ മുസ്ലിമായി
മരിപ്പിക്കുകയാണ്. فقد من الله جل وعلا على أهل الإيمان أن بعث فيهم رسولا منهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة، نعمة عظيمة ونعمة جليلة. وهكذا قال نبينا صلى الله عليه وعلى آله وصحبه وسلم: يأمرنا ويحثنا على اتباع طريقته وهديه ومنهجه عليه الصلاة والسلام واتباع سلوكه وأخلاقه. فقال صلى الله عليه وعلى آله وسلم: عليكم بسنتي، عليكم بسنتي، أي بهديه صلى الله عليه وعلى آله وسلم وبطريقته في جميع أموره عليه الصلاة والسلام، كما هو عند الإمام أبي داود وغيره من حديث العرباض ابن سارية رضي الله تعالى عنه وارضاه. وايضا قال نبينا صلى الله عليه وعلى آله وسلم كما جاء في الصحيحين عن انس بن مالك رضي الله تعالى عنه وارضاه قال عليه الصلاة والسلام من رغب عن سنتي فليس مني.
അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ചെയ്തു തന്നിരിക്കുന്ന അടുത്തൊരു വലിയ അനുഗ്രഹമാണ് നമ്മുടെ സുന്നത്തിലേക്ക് ഹിദായത്ത് നൽകി എന്നുള്ളത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലേക്ക് നമുക്ക് അള്ളാഹു ഹിദായത്ത് നൽകി. അള്ളാഹു സുബ്ഹാനഹു വതആല ഇത് ഖുർആനിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്, അല്ലാഹു അൻഹു അല്ലദീ ബഅഥ ഫിൽ ഉമ്മീന റസൂലൻ യത്ലു അലൈഹിം ആയാതി വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ. അവനാണ് ഈ നിരക്ഷരായ ആളുകൾക്കിടയിൽ നിന്ന് കിതാബും ഹിക്മത്തും പഠിപ്പിക്കുന്ന ഒരു നബിയെ പറഞ്ഞയച്ചത്, ഒരു റസൂലിനെ പറഞ്ഞയച്ചത്. ഇത് അള്ളാഹുവിന്റെ വലിയൊരു അനുഗ്രഹമായി അള്ളാഹു സുബ്ഹാനഹു വതആല എടുത്തു പറഞ്ഞിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നബിസ്വാസനം പറഞ്ഞതായി അഡ്ബാബിന് സാരിയ ഉദ്ധരിക്കുന്ന ഹദീസ്, അതിൽ അദ്ദേഹം പറഞ്ഞു അലൈക്കും ബിസുന്നത്തി, നിങ്ങൾ എന്റെ സുന്നത്തി പിന്തുടരുക. ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ പ്രവർത്തിക്കുന്ന എല്ലാ പ്രവൃത്തികളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തി പിന്തുടരുക. അതുപോലെ തന്നെ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഹദീസ് ബുഖാരിയിലെ മുസ്ലിമിലുള്ള ഹദീസ്, അതിൽ നബിസ്വാസനം പറഞ്ഞു മൻ റഗബ അൻ സുന്നത്തി ഫലൈസ മിന്നി, എന്റെ സുന്നത്ത് ആരാണോ ഒഴിവാക്കുന്നത്, എന്റെ സുന്നത്തിൽ നിന്ന് ആരാണോ താല്പര്യം കാണിക്കാതിരിക്കുന്നത് അവൻ എന്റെ കൂട്ടത്തിൽപ്പെട്ടവനല്ല എന്ന് നബിസ്വാസനം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വിലപ്പെട്ട ഒരു അനുഗ്രഹമാണ് നബിയുടെ സുന്നത്ത് പിന്തുടരുക എന്നുള്ളത്. അതിന് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് നൽകി.
وأن سلمكم جل وعلا من عقيدة الجهمية والمعتزلة والأشاعرة. وأحمد الله سبحانه وتعالى أمن عليكم ونجاكم من فكرة الحزبية من منهج الإخوان المسلمين وجماعة التبليغ ومن الجماعات والجمعيات والمؤسسات المحدثة المبتدعة في الساحة. فالحمد لله رب العالمين، نحمده جل وعلا حمدا كثيرا طيبا مباركا فيه. قال الله جل وعلا لئن شكرتم لأزيدنكم ولئن كفرتم إن عذابي لشديد.
ربنا അള്ളാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് എന്ന് പറഞ്ഞാൽ ആദ്യം അദ്ദേഹത്തിന്റെ അഖീദയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അഖീദ. ആ അഖീദയിലേക്ക് അള്ളാഹു നമുക്ക് ഹിദായത്ത് തന്നു. ജഹ്മിയാക്കളുടെയും മുഅ്തസിലിയാക്കളുടെയും ഇങ്ങനെ ഒരുപാട് പേച്ച 72 കക്ഷികളുണ്ട്, അതിൽ നിന്നൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ രക്ഷപ്പെടുത്തി സുന്നത്തിലേക്ക് ഹിദായത്ത് തന്നു. അതുപോലെ തന്നെ ഇന്ന് പുതുതായിട്ടുണ്ടായിട്ടുള്ള കുറെ ഇദ്ദേഹത്തിന്റെ പേച്ച കക്ഷികളുണ്ട്, കുറെ സംഘടനകളും ഗ്രൂപ്പുകളും, ജമാഅത്ത് തബ്ലീഗ് ജമാഅത്ത് ഇഖ്വാനികൾ, അതുപോലെ എല്ലാവിധ സംഘടനകളും. ഇതിൽ നിന്നൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ രക്ഷപ്പെടുത്തി നമ്മുടെ സലഫിയത്തിലേക്ക് സുന്നത്തിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല എത്തിച്ചു. അതുകൊണ്ട് നമ്മൾ ഈ അനുഗ്രഹങ്ങളൊക്കെ ഓർത്ത് നമ്മൾ അള്ളാഹുവിനോട് നന്ദി പ്രത്യേകം കാണിക്കണം. ലൈൻ ശക്കർത്തും ലാജി തന്നപ്പോൾ ഞാൻ നന്ദി കാണിച്ചാൽ ഞാൻ നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ചു തരും. ലൈൻ കഫർത്തും പിന്നെ ആദാബി
ലക്ഷദീം. وعلى راسهم الصحابة الكرام رضوان الله تعالى عليهم اجمعين. قال الله جل وعلا في كتابه الكريم والسابقون الاولون من المهاجرين والانصار والذين اتبعوهم باحسان رضي الله عنهم ورضوا عنه واعد لهم جنات تجري تحتها الانهار.
يعني ഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാന്ന് പറഞ്ഞാൽ ഇതിൽ നമ്മൾ തുടർന്നു പോവാ, നമ്മൾ ഇസ്ലാമിൽ ശരി കുറച്ചു നിൽക്കുക, സുന്നത്തിൽ ശരി കുറച്ചു നിൽക്കുക, എല്ലാ കാര്യത്തിനും സുന്നത്ത് പഠിച്ച് മനസ്സിലാക്കി അമൽ ചെയ്യുക, സഹാബത്തിന്റെ വഴി പിന്തുടരുക. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു അസ്സാബിഖൂന അവ്വലൂന മിനൽ മുഹാജിറീന വൽ അൻസാർ, ആദ്യകാലത്ത് ഇസ്ലാമിലേക്ക് കടന്നു വന്ന മുഹാജിറുകളും അൻസാറുകളും, വല്ലദീന തബഊഹും ബിഇഹ്സാൻ, നല്ല രീതിയിൽ അവരെ പിന്തുടരുന്ന ആളുകളും, റളിയല്ലാഹു അൻഹും വറളു അൻ വഅദ്ദലഹും ജന്നതിൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു. അപ്പൊ അവരുടെ വഴി പിന്തുടരുന്ന ആളുകൾ അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവർക്ക് വേണ്ടിയുള്ള തലവാദത്തോടുകൂടി അരുവികൾ എഴുതുന്ന സ്വർഗം തയ്യാറാക്കി വെക്കുകയും ചെയ്തിരിക്കുന്നു.
فهكذا نبتغي رضوان الله سبحانه وتعالى. نحن لم نكن من السابقين ولا من الأولين ولا من المهاجرين ولا من الأنصار، فبقي معنا أن نكون صادقين مع الذين اتبعوا هؤلاء بإحسان إلى يوم الدين. قال الله جل وعلا والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه وأعد لهم جنات تجري تحتها الأنهار. نتبع السلف الصالح بإحسان، نكون على سمتهم وعلى أخلاقهم وعلى آدابهم وعلى تعظيمهم لسنة النبي عليه الصلاة والسلام وتعظيمهم لشعائر رب العالمين جل وعلا. قال الله جل وعلا: ومن يعظم شعائر الله فإنها من تقوى القلوب. وهكذا كان سلف الصالح رضوان الله تعالى عليهم أجمعين بعد الرعيل الأول والجيل الأول من المهاجرين والأنصار، جاء التابعون ويتلوهم تابعو التابعين، وهكذا من سار على نهجهم إلى يوم الدين، ويسمون أيضا بالسلف لأنهم ساروا على نهج السابقين الأولين السالفين، على ما سار عليه الصحابة الكرام رضوان الله تعالى عليهم أجمعين. فهؤلاء الذين كانوا على ذلك الطريق من أيام الإمام الأوزاعي رحمة الله تعالى عليهم، عليك بآثار من سلف وإن رفضك الناس، وإياك وآراء الرجال وإن زخرفوها لك بالقول.
നമുക്ക് ഈ ആയത്തിൽ പറഞ്ഞ സാബിക്കൂനുള്ള മുഹാജിനുകളാണ് സാർ, ഈ ആയത്തിൽ പറഞ്ഞ സാബിക്കൂൻ ആദ്യകാലത്ത് മുസ്ലിമായ ആളുകൾ, അതിൽപ്പെടാൻ സാധിച്ചിട്ടില്ല. നമ്മൾ നബിസ്ലമിയുടെ കൂടെ ആദ്യകാലത്ത് മുസ്ലിമായ ആളുകളല്ല. അതുപോലെ തന്നെ ആദ്യകാലത്ത് സാബിക്കൂനുള്ള അവലും ഇസ്ലാമിന്റെ തുടക്കത്തിലുള്ള ആളുകളല്ല, മുഹാജിറും അല്ല അൻസാറും അല്ല. അത് നമുക്കിതിൽ പെടാനുള്ള ഒരേ ഒരു വഴി വല്ലതിനത്തബോഹം ബേഷ്താൻ, ഈ പറഞ്ഞ സഹാബത്തിന് നല്ല രീതിയിൽ പിന്തുടരുന്ന ആളുകൾ എന്നുള്ള ഒരു വകുപ്പ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അതിലുൾപ്പെടെ നമ്മൾ പരമാവധി ശ്രമിക്കുക, നല്ല രീതിയിൽ അവരെ പിന്തുടരുക, അവരെ പിന്തുടരുന്ന കാര്യത്തിൽ നമ്മൾ മത്സരിക്കുക. അവർ ചെയ്തിരുന്ന എല്ലാ കാര്യങ്ങളും, അവരുടെ ഇബാദത്തുകൾ, അവരുടെ പുറമേക്ക് കാണിക്കുന്ന അവരുടെ വേഷം, അവരുടെ ഇടപാടുകൾ, അവരുടെ ആദാബ്, അവരുടെ സംത് എന്ന് പറഞ്ഞാൽ നമ്മളെ എന്താ പറയാ, അവര് ഒരാളുടെ ബാഹ്യമായി കാണുന്ന സ്വഭാവങ്ങൾ, വസ്ത്രം ധരിക്കുന്നത് മറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള അവരുടെ എല്ലാ ചര്യകളും നമ്മൾ പിന്തുടരുക. അങ്ങനെ ആകുമ്പോഴാണ് നമ്മൾ അവരെ പിന്തുടരുമെന്ന് പറയാൻ സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ സലഫി എന്ന് പറയുന്നത്, സലഫ എന്ന് പറഞ്ഞാൽ മുമ്പ് കഴിഞ്ഞുപോയ ആളുകളുടെ പിന്നാലെ പോകുന്ന ആൾക്കാർ എന്നുള്ള അർത്ഥത്തിലാണ്. ഇമാം ഔസായി റഹിമഹുള്ള പറഞ്ഞു: അലൈക ബി ആസാരി മൻ സലഫ് വഅൻ റഫദക അന്നാസ്, നീ പിന്തുടരേണ്ടത് നിന്റെ മുമ്പ് കഴിഞ്ഞുപോയ ആളുകളുടെ സലഫിന്റെ അസറുകളാണ്, അവരുടെ വഴിയാണ്, അവരുടെ വാക്കുകളും അവരുടെ പ്രവൃത്തികളുമാണ്. വൻ റഫദക അന്നാസ്, ജനങ്ങളൊക്കെ നിന്നെ ഒഴിവാക്കിയാലും. വഅയ്യാക വആറാ അർരിജാൽ, ജനങ്ങളുടെ അഭിപ്രായങ്ങൾ നീ സൂക്ഷിക്കുക. അയാൾ പറഞ്ഞു എന്ന് പറയുന്ന ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ പിന്തുടർന്ന് നീ സൂക്ഷിക്കുക. വൈൻ ജഫറഫു ആലൊക്കെ ബിൽക്കൗൽ, അവർ പറഞ്ഞു പറഞ്ഞത് എത്ര അലങ്കരിച്ച് കാണിച്ച് അലങ്കരിച്ച് തന്നാലും അത് നീ സ്വീകരിക്കരുത്.
هذا شأن السلفين أنه يدور مع السنة حيثما دار ويدور مع الحق حيثما دار فيكون على منهج النبوة. قال الله جل وعلا: اتبعوا ما أنزل إليكم من ربكم ولا تتبعوا من دونه أولياء. فلا يقدم قول إمام ولا قول عالم ولا قول أحد ولا قول الناس اجمعين على الحق وعلى السنة وعلى منهج النبوة. ندور مع ماذا؟ مع السنة.
അതുപോലെ തന്നെ സലഫിൽപ്പെട്ട ചില ആളുകൾ പറഞ്ഞിട്ടുള്ള ഒരു വാക്കാണ്, നദൂർ മഅ സുന്നതി ഹൈസ് ദാറത്, സുന്നത്ത് എങ്ങോട്ടാണോ തിരിഞ്ഞു പോകുന്നത് അങ്ങോട്ട് നമ്മൾ തിരിയും, സുന്നത്ത് എങ്ങോട്ടാണോ തിരിയുന്നത് അങ്ങോട്ട് നമ്മൾ തിരിയും. അതുപോലെ നദൂർ മഅ ഹഖ് ഹൈസ് ദാറ, ഹക്ക് എങ്ങോട്ടാണോ പോകുന്നത് അതിന്റെ പിന്നാലെ നമ്മൾ പോകും. ഹക്കിന്റെ മേല് നമ്മൾ ആരുടെ വാക്കും, ഏത് ഇമാമിന്റെ വാക്കായാലും ആലിമിന്റെ വാക്കായാലും ലോകത്തുള്ള സകല മനുഷ്യന്മാരുടെ വാക്കായാലും നമ്മൾ അതിന് പരിഗണന കൊടുക്കുകയില്ല, ഹക്കിനെയാണ് നമ്മൾ പിന്തുടരുക. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു: ഇത്തബിഉ മാ അൻസല ഇലൈക്കും മിൻ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിന്ന് നിങ്ങൾക്ക് അവതരിച്ച് കിട്ടിയത് നിങ്ങൾ പിന്തുടരുക. വലാ തത്തഖിദു മിൻ ദൂനിഹി ഔലിയാ, അവന് പുറമെ നിങ്ങൾ മറ്റൊരാളെയും ഔലിയാക്കളായി, നിങ്ങളുടെ നേതാക്കന്മാരായി സ്വീകരിക്കരുത് പിന്തുടരാൻ വേണ്ടി. ഇതാണ് ഇൻഷാല്ലാ നമ്മൾ പിന്തുടരാൻ പോകുന്നത്, സഹാബത്തിന്റെ മാർഗം, നബി സല്ലല്ലാഹു അലൈഹി കൊണ്ടുവന്ന ദീൻ, അത് മാറ്റം വരുത്താതെ അതിന്റെ കൂടെ നമ്മൾ നിൽക്കും.
والمرأة السلفية لا سيما عند حصول الخلاف وحلول الفتن. إخواني الكرام، وفقني الله وإياكم لما يحب ويرضى الاعتصام بسنة نبينا صلى الله عليه وعلى آله وصحبه وسلم هي النجاة. هي النجاة الحقيقية صلى الله عليه وعلى آله وسلم، وما ينطق عن الهوى إن هو إلا وحي يوحى، فالزموا هذا الطريق العظيم واحذروا هذه الطوائف الضالة.
هذا وندر ഈ ഒരു മനഹജ് നമ്മൾ പിന്തുടരുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പിന്തുടരുക എന്നുള്ള കാര്യം നമ്മൾ ഉറച്ചു നിൽക്കും. അത് പ്രത്യേകിച്ച് ഇതാണൊരു സലഫിയുടെ സ്വഭാവം എന്നുള്ള കാര്യം പ്രത്യേകിച്ച് തെളിയുക. അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോഴാണ്, ഏതൊരു തർക്കങ്ങൾ ഉണ്ടായാലും അതിൽ എന്താണോ സുന്നത്ത്, എന്താണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്, സലഫിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്, അത് നമ്മൾ ഉറച്ചു നിൽക്കും എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അല്ലാഹു പറഞ്ഞു, ഉമാ യൻതി ഖാനുൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യൂഹ, അദ്ദേഹം ഒരിക്കലും സ്വന്തം ഇഷ്ടപ്രകാരം സംസാരിക്കുകയില്ല, അല്ലാഹു എന്നുള്ള വഹീന്റെ അടിസ്ഥാനത്തിലാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് അത് നമ്മൾ പിന്തുടരുക.
والفرق والجماعات المنحرفة وأنتم تعلمون جميعا وفقنا الله وإياكم لما يحب ويرضى أن في ساعة من الجماعات من تسيء إلى الإسلام عياذا بالله جل وعلا، فجماعات التكفير وجماعات التهجير وجماعات التلغيم وجماعات التفجير، وهذه الجماعات التي تسمى بجماعة القاعدة، جماعة التخريب وغيرها، أو جماعات الهجرة وجماعات الجهاد وغيرها، هذه من الفرق البعيدة عن منهج النبوة، عن منهج النبوة. فاحمدوا رب العالمين جل وعلا أن سلمكم وأن عافاكم، والحمد لله كما تعلمون أن الدعوة السلفية في بلاد اليمن التي يحملها مشايخ السنة الكرام، نسأل الله جل وعلا أن يحفظهم وأن يجزيهم خيرا وأن يطيل في أعمارهم وأن يحسن خواتم الجميع، أنها دعوة صافية وأنها دعوة طيبة وأنها دعوة نقية وأنها بعيدة أيضا عن البدع وعن التكفير والتلغيم وعن غيرها من هذه الجماعات. دعوة السلفية في بلاد اليمن لا تتصل لا من قريب ولا من بعيد بدعوات جماعات الجهاد والتكفير والتهجير وجماعات القاعدة وغيرها، لا يتصلون بهم أبدا.
إننا نفسك أريا لغت نمبر كاننا إي ദൈവത്തിന്റെ രംഗത്ത് അതുപോലെ മുസ്ലിങ്ങളുടെ ഇടയിൽ ഒരുപാട് സംഘങ്ങൾ, ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. പലരും ഇസ്ലാമിലെ ഇസ്ലാമിനെ അപമാനിക്കുന്ന ഗ്രൂപ്പുകളാണ്, ഇസ്ലാമിന് ചീത്തപ്പേരുണ്ടാക്കുന്ന ഒരുപാട് സംഘങ്ങളുണ്ട്. ജമാഅത്ത് തക്ഫീർ, എല്ലാവരെയും കാഫിറാക്കുന്ന, എല്ലാ മുസ്ലിം ഭരണാധികാരികളും കാഫിറാണ്, ഇന്ന് ലോകത്ത് ഒറ്റ മുസ്ലിം ഭരണാധികാരിയുമില്ല, ഇങ്ങനെ എല്ലാവരെയും കാഫിറാക്കുന്ന ജമാഅത്ത് തക്ഫീർ. അതുപോലെ ജമാഅത്തുൽ ഹിജ്റ, ജമാഅത്തുൽ ഹിജ്റ എന്ന് പറഞ്ഞ് അവരെ ഏതെങ്കിലും സ്ഥലങ്ങളിലൊക്കെ ചെറിയ ഗ്രാമങ്ങളൊക്കെ ഉണ്ടാക്കി ബാക്കി എല്ലാ മുസ്ലിങ്ങളും അങ്ങോട്ട് ഹിജ്റ പോലെ ഫർളാണ് എന്ന് പറയുന്ന ഗ്രൂപ്പുകളുണ്ട്. അതുപോലെ നിങ്ങൾ കാണുന്ന സൂയിസൈഡ് ബോംബും മറ്റ് നിരപരാധികളായ ആളുകളെ കൊല്ലുന്ന ആളുകൾ, അൽഖൈദ ഇങ്ങനെയുള്ള സംഘടനകളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അതിന്റെയൊക്കെ അവസ്ഥ നിങ്ങൾക്കറിയാം. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. യമനിലുള്ള സലഫി ദാവത്ത്, അവിടെയുള്ള സലഫി മശായിഖ്, അവർ കൊണ്ടു നടക്കുന്ന ദാവത്തിന് ഇതുമായി യാതൊരു ബന്ധവുമില്ല, ഇങ്ങനെയുള്ള ഒരു സംഘങ്ങളുമായിട്ടും ബന്ധമില്ല. അവരടുത്തോ അകലെയോ രഹസ്യമായ പരസ്യമായോ ഈ സംഘങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തവരാണ്, അതിനെ ശക്തമായി എതിർക്കുന്നവരുമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവിടെയുള്ള സലഫി മശായിഖിനെയൊക്കെ സംരക്ഷിക്കുകയും അവർക്ക് നല്ല പ്രതിഫലം കൊടുക്കുകയും ചെയ്യട്ടെ.
فإن شيخنا مقبلا رحمة الله تعالى عليه كان يقول في جماعة الجهاد التي كان يقودها أسامة بن لادن، كان يقول جماعة الجهاد جماعة الفساد.
قلت له أن نسأل أولا يمن لله سلفي دعوتين ده تركة كارنايا إي أرتغارت الله تركة كارنايا شيخ مقبل رحمه الله أدهم ഉസാമ ബിൻ ലാദൻ നേതൃത്വം കൊടുക്കുന്ന ജമാഅത്തുൽ ജിഹാദ്, അൽഖൈദക്ക് അവിടെ പറയുന്ന ജമാഅത്തുൽ ജിഹാദ് എന്ന്, ഈ ജമാഅത്തുൽ ജിഹാദിനെ കുറിച്ച് അദ്ദേഹം പറയാറുണ്ടായിരുന്നത് ജമാഅത്തുൽ ജിഹാദ് ജമാഅത്തുൽ ഫസാദ്, ജമാഅത്തുൽ ജിഹാദ് എന്നുള്ളത് ജമാഅത്തുൽ ഫസാദാണ്, കുഴപ്പമുണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം എന്ന് അദ്ദേഹം പറയാറുണ്ടായിരുന്നു.
ജമാഅത്തുൽ ഫസാദ് ഇദൻ അഹ്ലു സുന്നത് വമശൈഖു സുന്നത് ഹും ഫിൽ ഹഖീഖ അല്ലദീന നബ്ബഹു അൽമുജ്തമഅ ബിഹാദിഹി ജമാഅത്ത് والذين حذروا المجتمع من هذه الجماعات، فأهل السنة يعتبرون العين والمجهر الذي يوضح الجماعات المنحرفة والطوائف الضالة، ويوضح أيضا حال المنحرفين والذين يحملون المعتقدات البعيدة والمعتقدات الباطلة.
إذا أردت سموهتنا إيه سنغنغل ديكا فتنا منسلائي غرقنا ذا أهل السنة دانا അഹ്ലുസുന്നത്തുൽ ജമാഅത്ത് എന്ന് പറയുന്നത് മുസ്ലിം സമുദായത്തിന്റെ ഒരു കണ്ണാണ്. സമുദായത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കണ്ണ് പോലെ, നമ്മുടെ ശരീരത്തിന് കണ്ണ് പ്രവർത്തിക്കുന്നത് പോലെ, ഭയങ്കര ലെൻസ് പോലെ, ഇത്തരം കുഴപ്പങ്ങൾ പഴച്ച ചിന്താഗതികൾ ആരുടെ കയ്യിലൊക്കെയാണുള്ളതെന്ന് മനസ്സിലാക്കി അവരെ സംബന്ധിച്ച് സമൂഹത്തിന് വാർണിംഗ് കൊടുക്കുന്ന, താക്കീത് ചെയ്യുന്ന ആളുകളാണ് അഹ്ലുസുന്നത്തുൽ ജമാഅത്ത്. അവരാണ് ആദ്യമായി ഇവരെ കുറിച്ചൊക്കെ താക്കീത് നൽകിയിട്ടുള്ളത്.
أهل السنة والجماعة هم دعاة رحمة يدعون الناس إلى الخير ويدعون الناس إلى النور وهم أحرص الناس على نفع الناس وأحرص الناس على هداية الناس
أهل السنة والجماعة كارنة تنده فرغوذين مارن أبر جنانجل شنكتن ده إيه بلسط لكان حق لكان أبرك جنانجل خيرون داغن من താല്പര്യം മാത്രമേ ഉള്ളൂ. ജനങ്ങൾ ഹിദായത്തിലാകണം എന്നുള്ള താല്പര്യം ഏറ്റവും കൂടുതലുള്ളത് അഹ്ലുസുന്നത്തും അഹ്ലുസുന്നത്തിന്റെ
മഷായിഖുകളും.
കാരണം അഹ്ലുസുന്നത്ത് എന്ന് പറയുന്നത് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനഹജിലാണ് പോകുന്നത്. നബിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ, എല്ലാ സൃഷ്ടികൾക്കും ഒരു റഹ്മത്തായി കാരുണ്യമായിട്ടാണ് ഞാൻ നിന്നെ പറഞ്ഞത്. അപ്പോൾ ആ മനഹജ് പിന്തുടരുന്നവരും അങ്ങനെ തന്നെ ആയിരിക്കും.
فاعلم انهم انما يحذرونك من شر ويحذرونك مما قد يصيبك بسوء فلا يحذرونك الا من شر كما انهم لا يوصونك وينصحونك الا بخير.
അതുകൊണ്ട് അഹ്ലു സുന്നത്തുൽ ജമാഅത്തിൽ പെട്ട ഉലമാക്കൾ അവരെ നിങ്ങളുടെ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തെക്കുറിച്ച് ഒരു പാർട്ടിയെക്കുറിച്ച് താക്കീത് ചെയ്താൽ അതിലൊരു ഷെറുള്ളത് കൊണ്ടാണ് അവർ താക്കീത് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ കുറിച്ച് താക്കീത് ചെയ്താൽ അത് നിങ്ങൾക്ക് ഒരു ഷെറു ബാധിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇത് പറയുന്നത്. അതുപോലെ തന്നെ അഹ്ലുസുന്നത്തുൽ ജമാഅത്തിന്റെ ഉലമാക്കൾ ഒരു ഹയറിനേക്കല്ലാതെ നിങ്ങളെ സൂചിപ്പിക്കുകയില്ല, ഒരു ഹയറിലേക്കല്ലാതെ നിങ്ങളെ കൊണ്ടുപോകുകയുമില്ല. അതുകൊണ്ട് തന്നെ വിശ്വസ്തരും ഗുണകാംക്ഷികളുമായിട്ടുള്ള നുസ്ഫും അമാനത്തുമുള്ള അഹ്ലുസുന്നത്തുൽ ജമാഅത്തിന്റെ ഉലമാക്കളെ നിങ്ങൾ മുറുകെ പിടിക്കുക, അവർ പറയുന്ന കാര്യം മനസ്സിലാക്കുക.
نعمة العلم ونعمة هذا النور العظيم الذي فقده كثير من الناس في ايامنا والله المستعان.
അതുപോലെ തന്നെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ അനുഗ്രഹം, രാവും പകൽ നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അനുഗ്രഹമാണ് ഇൽമ് എന്നുള്ള അനുഗ്രഹം. അത് ഇന്നത്തെ കാലത്ത് അധികം ആളുകൾക്ക് നഷ്ടപ്പെട്ടിട്ടുള്ള ഒരു അനുഗ്രഹമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അത് നമുക്ക് നൽകിയിട്ടുണ്ട്.
وانشغل عنه كثير من الناس ايضا في زماننا ولا حول ولا قوه الا بالله العلي العظيم. نعم العلم نور العلم نور وهذا النور العظيم يهبه رب العالمين جل وعلا لمن كان صادقا النية. واذا كان الطالب صادقا النية مخلصا على منهج النبوة فانه عندئذ يكون صالحا في نفسه ومصلحا لغيره وانه عندئذ يكون مباركا اينما كان لانه ينور الطريق للناس.
ഈ അനുഗ്രഹത്തിൽ നിന്ന്, ഈ എൽമ എന്ന് പറയുന്ന അനുഗ്രഹത്തിൽ നിന്ന് കുറെ ആളുകൾ ഇന്ന് ഷുഗറിലാണ്, മറ്റ് പല കാര്യത്തിന്റെയും പിന്നാലെ പോയി ഇത് ഒഴിവാക്കിയിരിക്കുകയാണ് ആളുകൾ. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയിട്ടുണ്ട്. അദ്ദേഹം സ്വന്തം പറയുന്നതായിരിക്കും, അവിടുത്തെ അവസ്ഥയെ കുറിച്ച് പറയുന്നതായിരിക്കും. ഇത് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ എൽമ എന്ന് പറയുന്ന അനുഗ്രഹം കൊടുക്കുന്നത് സത്യസന്ധമായ നിയ്യത്തുള്ള ഒരാൾക്കാണ്. പരലോകം മാത്രം ലക്ഷ്യം വെച്ച്, അള്ളാഹുന്റെ വജീഹ മാത്രം ഉദ്ദേശിച്ച് പോകുന്ന ഒരാൾക്ക് അള്ളാഹു കൊടുക്കുന്ന ഒരു വലിയ അനുഗ്രഹമാണ് എൽമ എന്ന് പറയുന്നത്. അങ്ങനെ എൽമ കിട്ടുന്ന ഒരാള് അയാൾ സ്വയം നല്ലൊരു സാലിഹായി മാറും, മറ്റുള്ള ആളുകൾ നന്നാക്കുന്ന ഒരാളായി മാറും. അവൻ മുബാറക്കു നയനമാക്കാൻ, അവൻ എവിടെയാണെങ്കിലും ബർക്കത്തുള്ളവനായിരിക്കും, എവിടെ പോയാലും അവൻ ആളുകൾക്ക് ഉപകാരം ചെയ്യും, ഒരു ഖൈർ പറഞ്ഞു കൊടുക്കും, അവനെ കൊണ്ട് ആളുകൾക്ക് ഗുണം
ഉണ്ടാവും. كما في مسلم من حديث أبي هريرة رضي الله تعالى عنه وارضاه من سلك طريقا يلتمس به علما سهل الله له به طريقا إلى الجنة وقال الله جل وعلا في كتابه الكريم: يرفع الله الذين آمنوا منكم والذين أوتوا العلم درجات.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഇൽമിനെ പറ്റി, ഇൽമ പഠിക്കുന്നതിനെ പറ്റി പറഞ്ഞിരിക്കുന്നു. മൻതലക തരീ കന്നൽതമിസ് ഫീ ഇൽമൻ, ആരാണോ ഇൽമൻ നേസിൽ വഴിയിൽ പ്രവേശിക്കുന്നത്, യാത്ര ചെയ്യുന്നത്, സഹലല്ലാഹു ലഹു തരീഖൻ ഇൽ ജന്ന, അല്ലാഹു സുബ്ഹാനഹു വതആല അവന് സ്വർഗ്ഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കും. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു: യർഫഇല്ലാഹു ലദീന ഊതുൽ ഇൽമ മിൻകും, യർഫഇല്ലാഹു ലദീന ആമനു വല്ലദീന ഊതുൽ ഇൽമ മിൻകും ദറജാത്ത്, നിങ്ങളുടെ കൂട്ടത്തിൽ വെച്ച് ഈമാനുള്ള മുസ്ലിമായ ആളുകൾക്കും അതുപോലെ ഇൽമ നൽകപ്പെട്ട ആളുകളെയും അല്ലാഹു സുബ്ഹാനഹു വതആല ദറജ ഉയർത്തി കൊടുക്കും എന്ന്
പറഞ്ഞിട്ടുണ്ട്. അതുപോലെ
തന്നെ സ്വൈഹാര ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു ഖുർആൻ പഠിച്ച ഒരു മനുഷ്യനോട് പരലോകത്ത് വെച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല പറയും: നീ ഖുർആൻ ഓതിക്കൊള്ളുക. ഭൂമിയിൽ വെച്ച് എങ്ങനെയായിരുന്നു നീ നല്ല രീതിയിൽ ഖുർആൻ ഓതിയിരുന്നത്, അതുപോലെ ഇവിടെ വെച്ച് ഖുർആൻ ഓതി നടന്നു പോയിക്കൊള്ളുക. അങ്ങനെ നീ പോയി കാണുന്ന സ്ഥലമൊക്കെ നിനക്കെടുക്കാം. വൈന്റെ മഞ്ചലത്തൊക്കെ എന്ത് ആഖിരി ആയത്തിൻ തക്രോഹ, നീ അവസാനം ഓതുന്ന ആയത്ത് വരെയുള്ളതൊക്കെ നിനക്കെടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ പറഞ്ഞേക്കുമെന്ന് ഒരു ഹദീസിൽ വന്നിട്ടുണ്ട്.
وايضا جاء نبينا صلى الله عليه وعلى اله وسلم ان الخيريه في العبد انما هي مربوطه بطلب العلم والفقه في الدين. جاء في الصحيحين من حديث معاويه بن ابي سفيان رضي الله تعالى عنهما قال صلى الله عليه وعلى اله وسلم: من يريد الله به خيرا يفقهه في الدين.
ദുബൽദന ഒരു മനുഷ്യൻ അയാളുടെ ഖൈർ, അയാളുടെ നന്മ ഉണ്ട് എന്ന് പറയാ, അയാൾക്ക് ഇൽമ് ഉണ്ടാകുമ്പോഴാണ്. അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ. ആർക്കാണോ അല്ലാഹു ഖൈറുണ്ടാക്കാൻ ഉദ്ദേശിച്ചത്, ആരെക്കൊണ്ടാണോ അല്ലാഹു ഖൈറുണ്ടാക്കാൻ വിചാരിച്ചത്, അല്ലാഹു അദ്ദേഹത്തിന് ഇൽമു കൊടുക്കും, ദീനിൽ ഇൽമു കൊടുക്കും എന്നാണ് പറയുന്നത്.
വജാ അയ്ദൻ ഫി സഹീഹ് ഇമാം ബുഖാരി അൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു വർദാ ഖാല നബിയുന സല്ലല്ലാഹു അലൈഹി വഅല ആലിഹി വസല്ലം ഖൈറുകും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ.
ഇബ്ബാല സഹീഹ് ബുഖാരിയിൽ പറഞ്ഞു: ഖൈറുക്കും നിങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല ആള് ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളാണ്. മറ്റൊരു ഹദീസിലെ നബിസ്വല്ലം പറയുന്നത്, മലക്കുകള് ഒരു വിദ്യാർത്ഥിക്ക് വേണ്ടി, ദീൻ പഠിക്കാൻ പോകുന്ന താലിബുൽ ഇൽമിന് വേണ്ടി അയാൾ ചെയ്യുന്നതിന്റെ ഓർത്തുള്ള തൃപ്തി കൊണ്ട് മലക്കുകൾ അയാൾക്ക് വേണ്ടി ചിറക് താഴ്ത്തി കൊടുക്കും എന്ന് വിശ്വാസം
പറഞ്ഞിട്ടുണ്ട്.
മറ്റൊരു ഹദീസില് നബിസ്വല്ലം പറഞ്ഞു: തീർച്ചയായും അള്ളാഹുവിന് തന്റെ അടിമകളിൽ ചില കുടുംബക്കാരുണ്ട്. അപ്പോൾ ജനങ്ങൾ ചോദിച്ചു: അതാരാണ്? നബിസ്വല്ലം പറഞ്ഞത്: ഖുർആനിന്റെ ആളുകൾ, അഹ്ലുൽ ഖുർആൻ ഹും അഹ്ലുല്ലാഹി വഖാസത്. ഖുർആന്റെ ആളുകൾ അള്ളാഹുവിന്റെ കുടുംബവും അടുപ്പക്കാരുമാണ് എന്ന് റസൂൽ പറഞ്ഞു.
في ذلك الأدلة الكثيرة والحث الأكيد على طلب العلم.
ഇതുപോലെ തന്നെ ആയത്തുകളും ഹദീസുകളും ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തും കാണാൻ സാധിക്കും. ഇൽമു പഠിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും ഇൽമു പഠിക്കുന്നതാണ് ഖൈർ എന്ന്, ഇൽമു ആണ് ഖൈർ എന്ന് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ
സാധിക്കും. فمن وفقه الله جل وعلا لهذا النور فليحمد الله سبحانه وتعالى وليتق الله جل وعلا في هذا النور العظيم الذي هداه الله جل وعلا به وأكرمه به سبحانه وتعالى وليحرص عليه وليعمل به فيكون عندئذ تقيا. قال الله جل وعلا: يا أيها الذين آمنوا إن تتقوا الله يجعل لكم فرقانا
ആർക്കാണോ ഈ അനുഗ്രഹം കിട്ടിയത്, അള്ളാഹു സുബ്ഹാനഹു വതആല ഇൽമു തന്നത്, അവൻ അള്ളാഹുവിനെ സ്തുതിക്കുകയും അതുപോലെ ആ കിട്ടിയ ഇൽമനുസരിച്ച് പരമാവധി അമൽ ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. അങ്ങനെ ആയാൽ അയാളൊരു തക്വയുള്ള മനുഷ്യനായി മാറും, അള്ളാഹുവിനോട് അടുത്ത ഒരാളായി മാറും. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, നിങ്ങൾ തക്വ പാലിച്ചാൽ നിങ്ങൾ തക്വ കാണിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഖൈറും ഷർറും ഹക്കും ബാത്തിലും വേർതിരിച്ചറിയാനുള്ള ഒരു ഫുർഖാൻ നിങ്ങൾക്ക് തരും.
وبين أهل الحق وأهل الباطل ويفرق به أيضا بين البدعة والسنة وبين أهل البدعة والسنة ويفرق به أيضا بين منهج السلف ومنهج الخلف وبين أهل منهج السلف وأهل منهج الخلف. إخواني الكرام وفقني الله وإياكم لما يحب ويرضى، اصبروا على طلب العلم، فطلب العلم به عز الدنيا والآخرة، وطلب العلم هو الذي يرفع من شأنكم ومن مقامكم في الدنيا والآخرة، وطلب العلم هو الذي يبصركم بحالكم وحال غيركم.
ഈ നൂർ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് തന്നാൽ, ഈ ഫുർഖാൻ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് തന്നാൽ, നമുക്ക് ഹക്കും ബാത്തിലും വേർതിരിച്ചറിയാൻ സാധിക്കും. ഹക്കിന്റെ ആളും ബാത്തിലിന്റെ ആളും തമ്മിൽ വേർതിരിച്ചറിയാൻ സാധിക്കും. അതുപോലെ ബിദഅത്തും സുന്നത്തും എന്താണെന്ന് നമുക്ക് വേർതിരിച്ചറിയാം. ബിദഅകൾ ആരാണ്, സുന്നത്തിന്റെ ആളുകൾ ആരാണെന്ന് നമുക്ക് വേർതിരിച്ചറിയാൻ സാധിക്കും. അതുകൊണ്ട് എൽമ പഠിക്കുന്ന വിഷയത്തിൽ നിങ്ങൾ സബ്ർ കാണിക്കുക, അതിൽ ഉറച്ചു നിൽക്കുക, ക്ഷമയോടുകൂടി പഠിക്കുക. കാരണം എൽമ പഠിക്കുന്നതിലാണ് ദുനിയാവിലും ആഹാരത്തിലും എഴുതത്തുള്ളത്. അത് കൊണ്ടാണ് നമുക്ക് നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ബസീറത്ത് ഉണ്ടാവുക.
وطلب العلم تنالون به كل خير وكل مكرمة في الدنيا والآخرة، بل به سعادة الدنيا والفلاح في الآخرة، كما قال الزهري عن علمائهم المتقدمين من السلف الصالح: ونعش العلم عز الدنيا والآخرة، عز الدنيا والآخرة بنعش العلم أي بنشرهم. وبث
ഇമാം സുഹൈറി റഹിമഹുള്ള അദ്ദേഹത്തിന്റെ കാലത്തുള്ള മുൻഗാമികളായിട്ടുള്ള ഉലമാക്കളെ കുറിച്ച് പറഞ്ഞത്, അവരൊക്കെ പറയുമായിരുന്നു, വനഅശുൽ ഇൽമി ഇസ്ദു ദുനിയ വൽ ആഖിറ, നഅശുൽ ഇൽമി ഇൽമ പ്രചരിപ്പിക്കുക എന്നുള്ളത്, ഒരു നാട്ടിൽ ഇൽമ കൊണ്ട് സജീവമാവുക എന്നുള്ളത് അത് ദുനിയാവും ആഖിറത്തിലും ഖൈർ ഉണ്ടാവും. അതുകൊണ്ട് അവർക്ക് ദുനിയാവിലും ആഖിറത്തിലും പ്രതാപം ഉണ്ടാകും.
نعمة أخرى عظيمة وهي نعمة الدعوة إلى الله جل وعلا، فالدعوة إلى الله سبحانه وتعالى تكون بعد نور العلم.
അനുഗ്രഹം, അതായത് അള്ളാഹു സുബ്ഹാനഹു വതആല ദീനെ കുറിച്ചുള്ള ഇൽമ, അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്തതായി അള്ളാഹുവിന്റെ അടുത്ത് നിന്ന് കിട്ടുന്ന അനുഗ്രഹമാണ് അള്ളാഹുലേക്ക് ക്ഷണിക്കുക, ദഅവത്ത് നടത്തുക എന്നുള്ളത്. അതും അള്ളാഹു തരുന്ന ഒരു നിഅമത്താണ്, അള്ളാഹുലേക്ക് ക്ഷണിക്കാൻ സാധിക്കുക എന്നുള്ളത്. അത് ഇൽമ എന്ന് പറയുന്ന ഈ അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അള്ളാഹുലേക്ക് ക്ഷണിക്കുക
എന്നുള്ളത്. لا على جهل وتكون على بصيرة لا على عمى وتكون على سنة لا على بدع وهوى.
അള്ളാഹു അലൈക്കുള്ള ദാവത്ത് എൽമിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം, ജഹലിന്റെ അടിസ്ഥാനത്തിലാകാൻ പാടില്ല. അത് ബസീറത്തിന്റെ ഉൾക്കാഴ്ചയുടെ അടിസ്ഥാനത്തിലായിരിക്കണം, അന്ധതയുടെ അടിസ്ഥാനത്തിലായിരിക്കാൻ പാടില്ല. അതുപോലെ സലഫിയത്തിന്റെ സുന്നത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം, നമ്മുടെ ഹവ അനുസരിച്ച് തോന്നിയതുപോലെ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കാൻ പറ്റില്ല. ഇതാണ് അഹ്ലുൽ സുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രത്യേകത, അവരുടെ ദൈവത്വം എന്ന് പറയുന്നത് സുന്നത്തിന്റെ ബസീറത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതായിരിക്കും.
وايضا على منهج النبوة، قال الله جل وعلا في كتابه الكريم: قل هذه سبيلي ادعو الى الله على بصيرة انا ومن اتبعني سبحان الله وما انا من المشركين، وقال الله جل وعلا: ومن احسن قولا ممن دعا الى الله وعمل صالحا وقال انني من المسلمين.
الله سبحانه وتعالى പറഞ്ഞു, പറയുക ഇതാണ് എന്റെ മാർഗം, അദ്ദേഹം ഇലല്ലാഹി ഞാൻ അള്ളാഹെ ക്ഷണിക്കുന്നു, അനവമേത്തബാനി ഞാനും എന്നെ പിന്തുടരുന്ന നബിസ്വലമെ പിന്തുടരുന്ന ആളുകൾ. അതുപോലെ തന്നെ ഒമൻ അഹ്സനു ഖൗല മിമ്മൻ ദഅ ഇലല്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിച്ചവനേക്കാൾ നല്ല വാക്ക് പറഞ്ഞവൻ ആരുണ്ട്, ഫാമില സാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, നല്ല അമൽ ചെയ്യുകയും ഞാൻ മുസ്ലിങ്ങളിൽപ്പെട്ടവനാണെന്ന് പറയുകയും ചെയ്ത ഒരാളെക്കാൾ നല്ല വാക്ക് പറഞ്ഞത് ആരുണ്ട് എന്നുള്ള
ആവശ്യം. والموعظة الحسنة وجادلهم بالتي هي أحسن، فمن ثم يتضح لنا فضل الدعوة إلى الله سبحانه وتعالى.
الله تعالى قال: ادع إلى سبيل ربك عند ربنا ما قد منك بالحكمة والموعظة الحسنة، عرفوا بند، عرفوا لنا الله وبداية شنو വജാദിൽഹും നല്ല രീതിയിൽ അവരോട് സംവദിക്കുകയും ചെയ്യും. ഇതൊക്കെ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്നതിന്റെ ഫലമാണ് നമുക്ക് ബോധ്യപ്പെടുത്തി
തരുന്നത്. من حديث أبي هريرة من دعا إلى هدى كان له من النور مثل أجور من دعا إلى هدى كان له من الأجر مثل أجور من تبعه لا ينقص من أجورهم شيء.
الله عند ما قلت لك شهدتنا رعالك نلا واكبر نعرم الله അയാളുടെ ഫലനെ കുറിച്ച് നഫസിന് പറയുകയാണ്, ആരാണ് ഒരു ഹുദായിലേക്ക് ഒരു നല്ല കാര്യത്തിലേക്ക് ക്ഷണിക്കുന്നത്, അവന് അവനെ പിന്തുടരുന്ന ആളുകൾക്കൊക്കെ കിട്ടുന്ന പ്രതിഫലം അതുപോലെയുള്ള പ്രതിഫലം ഇയാൾക്കും കിട്ടും. അതുകൊണ്ട് ആളുകളുടെ പ്രതിഫലത്തിൽ ഒരു കുറവ് വരികയുമില്ല. മുസ്ലിം പറഞ്ഞു, ഒരു നന്മ കാണിച്ചു കൊടുക്കുന്ന ഒരാൾ, അബ്ദാലു അൽ ഖൈർ, ഉടനെ ഖൈറുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കുന്ന ഒരാൾ, കഫാഇലിഹി, ആ ഖൈർ ചെയ്തവനെ പോലെയാണ്.
فمن دل إلى هدى أو دعا الناس إلى نور أو إلى علم أو إلى سنة أو إلى تعلم القرآن أو إلى تعلم القرآن أو إلى تعلم الحديث والفقه فقد دلهم إلى نور وهدى فله مثل أجور من تبعه.
അപ്പോൾ ആരാണോ ജനങ്ങളെ ഖുർആൻ പഠിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നത്, അല്ലെങ്കിൽ ഹദീസ് പഠിക്കാൻ, ഫിഖ് പഠിക്കാൻ ആളുകളെ ക്ഷണിക്കുന്നത്, അവൻ ഇവരൊക്കെ പഠിക്കുന്നതിന്റെ പ്രതിഫലം അവന് കിട്ടും.
فيصبر المسلم على الدعوة إلى الله جل وعلا يصبر على الدعوة إلى الله جل وعلا إذا أكرمك الله عز وجل بعلم وبنور وبصيرة فقم بالواجب وبالحق عليك من دعوة الناس وحرص أيضا على الصبر على حال الناس.
അതുകൊണ്ട് ആർക്കാണോ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ എൽമ എന്ന് പറയുന്ന അനുഗ്രഹം, അള്ളാഹുവിന്റെ അടുത്ത് നിന്നുള്ള നൂർ, ഈ പ്രകാശം കൊടുത്തിരിക്കുന്നത്, അവൻ ക്ഷമയോടുകൂടി അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുക. എല്ലാ മുസ്ലിങ്ങളും ഇതുപോലെ ക്ഷമയോടുകൂടി അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കണം. ജനങ്ങളുടെ അവസ്ഥയിൽ സബർ കാണിക്കണം. ജനങ്ങളുടെ ഹാല് വളരെ മോശമാണ് എന്ന് മനസ്സിലാകുമ്പോൾ ക്ഷമയില്ലാതാവരുത്, സബറോടുകൂടി അവരെ
ക്ഷണിക്കണം. من الجامع الصحيح بابا قال باب الصبر على تعليم الجاهل باب صبر العالم على تعليم الجاهل ثم ذكر ما جاء عند الإمام أحمد أن رجلا جاء إلى النبي عليه الصلاة والسلام فقال يا رسول الله وكان شابا فقال يا رسول الله إذن لي في الزنا فقال النبي صلى الله عليه وعلى آله وصحبه وسلم أترضاه لأمك لما قال هذا الرجل يا رسول الله إيذني في الزنا سمعه الصحابة الكرام فانتهروه وقالوا مه فدعاه النبي عليه الصلاة والسلام وقال أذنه انظر إلى حلمه وإلى رفقه صلى الله عليه وعلى آله وصحبه وسلم الذي أرسله رب العالمين جل وعلا رحمة للعالمين قال أذنه فلما دنا منه قال أتحبه لأمك فقال رجل لا والله يا رسول الله جعلني الله فداك فقال النبي صلى الله عليه وعلى آله وسلم كذلك الناس لا يحبونه لأمهاتهم أتحبه لأختك فقال رجل لا والله يا رسول الله جعلني الله فداك فقال النبي صلى الله عليه وعلى آله وسلم كذلك الناس لا يحبونه لأخواتهم أتحبه لابنتك فقال الرجل لا والله يا رسول الله جعلني له فداك فقال النبي صلى الله عليه وعلى آله وسلم كذلك الناس لا يحبونه لبناتهم أتحبه لعمتك فقال الرجل لا والله يا رسول الله جعلني له فداك فقال النبي عليه الصلاة والسلام كذلك الناس لا يحبونه لعماتهم أتحبه لخالتك فقال رجل لا والله يا رسول الله فقال النبي عليه الصلاة والسلام كذلك الناس لا يحبونه لخالاتهم ثم مسح النبي عليه الصلاة والسلام مسح النبي عليه الصلاة والسلام بيده الشريفة الطاهرة المباركة على صدر ذلك الرجل ودعا له فقال اللهم اغفر ذنبه وطهر قلبه اللهم اغفر ذنبه وطهر قلبه. قال الراوي فوالله لم يكن المسؤول بعد ذلك أبغض إلى هذا الرجل من الزنا. سبحان الله، هذه موعظة. ولذلك بوب شيخنا المقبل في هذا الحديث بابا وذكر هذا الحديث وقال فيه: فيا لها من موعظة عظيمة للدعاة إلى الله جل وعلا. أي يا طالب العلم.
شيخ مقبول رحمه الله يدير الله الصحيح مسند مما ليس بصحيحين، بخاري المسلم لا تمت صحيح حديث الله الكتاب الكتاب الذي أمر أديان ورد الباب صبر العالم على تعليم الجاهل الجاهل نبدأ بيكا عالم صبر غاني كرام أنبار الأديان هذا الأديان كرد يكون الحديث ما محمد الدرسي الحديث نبي صلى الله عليه وسلم ورد يقول شربك أنا رأل بري دائل بري رسولة يعني ببجر كام ويندي أنبار الأديان ഇത് പറയുമ്പോൾ അവിടെയുള്ള സഹാബത്തൊക്കെ ഇദ്ദേഹത്തോട് ഒച്ച ഉണ്ടാക്കി മിണ്ടാതിരിക്കുമെന്ന് പറയും. റസൂൽ സ്വലം പറഞ്ഞു അയാളെ വിട്, അയാളുടെ അടുത്തേക്ക് വരട്ടെ. അങ്ങനെ അയാൾ അടുത്ത് വിളിച്ചുകൊണ്ട് റസൂൽ പറയും: അത് ഹെബ്ബുഹുലി ഉമ്മിക്, നിന്റെ ഉമ്മാക്ക് നീ ഇത് ഇഷ്ടപ്പെടുന്നു, നിന്റെ ഉമ്മ വിചരിക്കുന്നത് ഇഷ്ടപ്പെടും. അപ്പൊ അയാൾ പറയും: ഇല്ല, ഞാനത് ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ സ്വാദം പറഞ്ഞു: അതുപോലെ തന്നെ ജനങ്ങൾ ആരും ഇത് അവരുടെ ഉമ്മമാർക്ക് ഇഷ്ടപ്പെടുന്നില്ല. പിന്നീട് നിന്റെ മകള്, സഹോദരി എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തരും റസൂൽ ചോദിക്കും. അപ്പൊ അയാൾ പറയും: ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. പ്രസുഖം പറയും: അതുപോലെ ജനങ്ങൾ ആരും അവരുടെ സഹോദരിമാർക്കും ബന്ധുക്കളായ സ്ത്രീകൾക്കും അത് ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയും. എന്നിട്ട് നബിസ്വലം അദ്ദേഹത്തിന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കും: അള്ളാഹു അള്ളാഹു അദ്ദേഹത്തിന്റെ പാപം പുറത്തു കൊടുക്കുകയും അതിന്റെ മനസ്സ് ശുദ്ധിയാക്കി കൊടുക്കുകയും ചെയ്യണം. പിന്നീട് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന റാവി പറയുന്നത്: ഈ മനുഷ്യന് പിന്നെ വ്യഭിചാരത്തെക്കാൾ ഉറപ്പുള്ള ഒരു കാര്യവും ഉണ്ടായിട്ടില്ല അതിനുശേഷം എന്നാണ് റസൂലിന്റെ പ്രാർത്ഥനയുടെ ഫലമായി. അപ്പോ ഇങ്ങനെ സ്വബ്രോടുകൂടി ജാഹിലായ ആളുകൾ ഉണ്ടായിരിക്കും. അവര് പല ചോദ്യങ്ങളും ചോദിക്കും, പല രീതിയിലുള്ള സ്വഭാവങ്ങളും പെരുമാറ്റങ്ങളും ഉണ്ടായിരിക്കും. അതിലൊക്കെ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരാള് സ്വബ്രോട് കൂടി ക്ഷമയോട് കൂടി പഠിപ്പിക്കുന്നു.
كن رفيقا في دعوتك، كن حليما في دعوة الناس، كن رحيما بهم، فإن ذلك أرجى في قبول دعوتك وفي حب الناس لدعوتك، وإياك والبعد عن منهج النبوة. هذا الحديث موعظة عظيمة كما مر معنا في أسلوب النبي عليه الصلاة والسلام أنه نادى ذلك الشاب ثم حاوره هذا الحوار ورفق معه بهذا الرفق العظيم، وهكذا تسلسل معه صلى الله عليه وعلى آله وصحبه وسلم وتدرج في البيان حتى اقتنع الرجل تماما أن ما يطلبه خطأ.
ഇങ്ങനെയായിരിക്കണം ജനങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരാളുടെ സ്വഭാവം. അയാൾ ജനങ്ങളോട് വളരെയധികം നയത്തോട് റിക്കോടുകൂടി പെരുമാറണം. അതാണ് നബിസ്വലമയുടെ രീതി. അതുപോലെ സബ്രോടുകൂടി പെരുമാറണം. ഈ ഹദീസിൽ അതിന് വ്യക്തമായ ഒരു ഗുണപാഠമുണ്ട്. നബിസ്വലം അയാളെ തുടക്കത്തിൽ തന്നെ ദേഷ്യപ്പെടാതെ പതുക്കെ പതുക്കെ അയാളോട് അങ്ങോട്ട് ചോദ്യം ചോദിച്ച് അയാളെ കൊണ്ട് തന്നെ സമ്മതിപ്പിച്ചു. അവസാനം അയാൾ തന്നെ അത് തെറ്റാണെന്ന് മനസ്സിലാക്കി. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾ പഠിപ്പിക്കുന്ന കാര്യം ജനങ്ങൾ കൂടുതൽ സ്വീകരിക്കാൻ അതാണ് നല്ലത്. ഞാൻ സാധ്യത കൂടുതലാണ് നിങ്ങളുടെ ദാവത്ത് വിജയിക്കാൻ, അതാണ് കൂടുതൽ നല്ലത്.
ثم دعا له النبي صلى الله عليه وعلى آله وصحبه وسلم بطهارة قلبه وبمغفرة ذنبه، فانطلق الرجل وفي قلبه قناعة تماما من هذه الفاحشة التي جاء يطلب الإذن بفعلها وممارستها. ثم بعد ذلك لم يكن هنالك شيء أبغض إليه من جريمة الزنا، وكان يشتاق إليه وجاء يستأذن في فعله. هكذا أيها الدعاة إلى الله جل وعلا، وفقني الله وإياكم لما يحب ويرضى بالدعوة بالرفق واللين، وأيضا بالحكمة والموعظة الحسنة، وأيضا بالأسلوب الحسن والأحسن والجدال الأمثل. قال الله جل وعلا: هذا منهج النبوة. قال الله جل وعلا: ادعو إلى سبيل ربك. الدعوة مطلوبة وأنت مأمور بها. ادعو إلى ماذا؟ إلى سبيل ربك بالحكمة. إذن دعوة تجانب الحكمة دعوة مخالفة لمنهج النبوة، دعوة بعيدة عن الحكمة دعوة بعيدة عن منهج النبوة.
അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത് ഉദുഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മ, ഹിക്മത്തോടുകൂടി അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് നീ ക്ഷണിക്കുക. അപ്പോൾ ഒരു ഹിക്മത്ത് ഇല്ലാത്തൊരു ദൈവത്ത്, ഒരാൾ തിരക്ക് കൂട്ടി സബർ ഇല്ലാത്തൊരു ദൈവത്താണെങ്കിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിൽ നിന്ന് എതിരായിട്ടുള്ള ദൈവത്താണ്.
وكل جدال بعيد عن المنهج القراني فعندئذ يورث الضغائن في القلوب ويشاحن بين الصدور.
അതുപോലെ തന്നെ വജാദിൽഹും ബില്ലത്തി ഹി അഹ്സൻ, ഏറ്റവും നല്ല വാക്കുകൾ പറഞ്ഞുകൊണ്ട് അവരോട് സംവദിക്കുക. ഇപ്പോൾ ഒരാൾ സംവദിക്കുന്നത് നല്ല വാക്കുകൾ കൊണ്ടല്ല, അയാളെ ഹിക്മതോടുകൂടിയല്ല മറ്റൊരാളുടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ചർച്ചയാണ് ചെയ്യുന്നതെങ്കിൽ അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൈവത്തിനെതിരാണ്. ആ രീതിയിലുള്ള ചർച്ച മനസ്സുകൾ തമ്മിൽ കൂടുതൽ അകറ്റുകയാണ് ചെയ്യുക. അത് മനസ്സിൽ തമ്മിൽ പകയും വെറുപ്പും സൃഷ്ടിക്കുകയും കൂടുതൽ ആളുകൾ ഹത്തിൽ നിന്ന് അകന്നു പോകാൻ അത് കാരണമാവുകയും
ചെയ്യും. ويولد فرقة مشرة ولذلك نعلم جميعا أن منهج النبوة هو هذا المنهج العظيم ادعو إلى سبيل ربك بالحكمة والموعظة الحسنة وجادلهم بالتي هي أحسن. إخواني الكرام وفقني الله إياكم لما يحب ويرضى من النعم العظيمة التي امتن الله جل وعلا بها علينا ألا وهي نعمة الأخوة.
അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കൊക്കെ തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു നമുക്ക് ചെയ്തിട്ടുള്ള ഒരു വലിയ അനുഗ്രഹമാണ് സഹോദരൻ, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ഉഹുവത്ത് എന്നുള്ളത്.
നിഅമത്തുൽ ഉഹുവ അൽ ഈമാനിയ സുബ്ഹാനല്ലാഹ് അന യമാനിയ ഫി ബിലാദിൽ യമൻ വബൈന യദൈ അൽആൻ മിൻ അഖ്വാനിന മിൻ ബിലാദിൽ ഹിന്ദ് സുബ്ഹാനല്ലാഹ് ഇഖ്തലഫത്തിൽ ലുഗാത്ത് ലക്കിന ഉഹുവ മൗജൂദ ഇഖ്തലഫത്തിൽ ബുൽദാൻ ലക്കിന ഉഹുവ മൗജൂദ ഇഖ്തലഫത്തിൽ അജ്നാഫ് ലക്കിന ഉഹുവ മൗജൂദ ഇഖ്വാനുന മുസ്ലിമൂന ജമീഅൻ في مشارق الارض ومغاربها قلوبنا تجتمع على هذا الدين ديننا واحد ونبينا واحد وهكذا قبلتنا واحده ومنهجنا ينبغي ان يكون واحدا هو منهج السلف الصالح.
ഈ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിലുള്ള സഹോദര്യത്തിന്റെ ഉദാഹരണമാണ് ഇദ്ദേഹം പറയുന്നത്. ഞാനിപ്പോ ഒരു യമനിയാണ്, ഇവിടെ യമനിൽ ജനിച്ച ഒരാളാണ്, നിങ്ങൾ ഇന്ത്യക്കാരാണ്, നമ്മൾ ഒരുമിച്ചിരിക്കുന്ന ബാക്കിയുള്ള ആളുകളൊക്കെ ഇന്ത്യക്കാരാണ്. ഇങ്ങനെ നമ്മുടെ നാടുകളൊക്കെ വേറെയാണെങ്കിലും ഭാഷ വേറെയാണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അനുഗ്രഹം കൊണ്ട് ഈമാനിന്റെ അടിസ്ഥാനത്തിൽ നമ്മളൊക്കെ സഹോദരന്മാരാണ്. നമ്മുടെ ദീൻ ഒന്നാണ്, നമ്മുടെ നബി ഒന്നാണ്, നമ്മുടെ ഖിബ്ല ഒന്നാണ്. ലോകത്തുള്ള എല്ലാ ഭാഗത്തുള്ള മുസ്ലിങ്ങളും ഇതിലൊക്കെ ഒന്നാണ്. അതുപോലെ തന്നെ നമ്മുടെ മനഹജും ഒന്നാകേണ്ടിരുന്നു. സലഫു സാലിഹുകളുടെ മനഹജായിരുന്നു എല്ലാ മുസ്ലിങ്ങളുടേതും ആവേണ്ടിരുന്നത്. നമ്മൾ ആരും ഒരാൾ മറ്റൊരാളുടെ മേലെ വലിയ ആളാവാൻ ശ്രമിക്കാൻ പാടില്ല. നമുക്ക് ഒരാൾക്കും മറ്റൊരാൾക്കാണ് യാതൊരു ഫതലും ഇല്ല മുസ്ലിങ്ങളായ ആളുകൾക്ക്, അള്ളാഹുവിനെ കുറിച്ചുള്ള തഖ്വ കൊണ്ടല്ലാതെ.
المسلم اخو المسلم وايضا عند الامام احمد في صحيح المسند ان رسول الله عليه الصلاه والسلام قام في ذلك الجمع الغفير في حجه الوداع ونادى الناس فقال يا ايها الناس ان ربكم واحد وان اباكم اي ادم عليه السلام واحد ثم قال صلى الله عليه وعلى اله وسلم الا انه لا فرق لعربي على عجمي ولا لعجمي على عربي ولا لابيض على احمر ولا لاحمر على اسود الا بالتقوى ثم قال نبينا صلى الله عليه وعلى اله وسلم ان دماءكم واموالكم واعراضكم حرام عليكم كحرمه يومكم هذا في بلدكم هذا في شهركم هذا فما اجمل ان يكون هنالك الاحترام.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അൽ മുസ്ലിം അഖുൽ മുസ്ലിം, ഒരു മുസ്ലിം മറ്റു മുസ്ലിമിന്റെ സഹോദരനാണ്. അതിനു മുമ്പ് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, മുഅ്മിനീങ്ങളൊക്കെ സഹോദരന്മാരാകുന്നു. മറ്റൊരു ഹദീസിൽ, ഹജ്ജത്തുൽ വദാഇന്റെ ഹദീസിൽ, എല്ലാ അന്ന് ജീവിച്ചിരിക്കുന്ന മുസ്ലിങ്ങൾ സഹാബത്തായിട്ടുള്ള എല്ലാ ആളുകളും ഒന്നിച്ചു കൂടിയിരിക്കുന്ന ഒരു വലിയ സമ്മേളനത്തിൽ വെച്ച് ഈ വിശ്വാസം പറഞ്ഞു, ഇന്ന റബ്ബക്കും വാഹിദ് വാബാക്കും വാഹിദ്, നിങ്ങളുടെ റബ്ബ് അള്ളാഹ് ഒന്നാണ്, നിങ്ങളുടെ ഒക്കെ പിതാവായ ആദം അലൈഹിസ്സലാം ഒന്നാണ്. അതുകൊണ്ട് ലാ ഫളല ലി അറബീന അല അജമി വല അജമീന അല അറബി, ഒരു അറബിക്ക് അനറബിയേക്കാളോ അനറബിക്ക് അറബിയേക്കാളോ യാതൊരു പ്രത്യേകതയുമില്ല. വലാലി അബ്യദ അല അഹ്മർ, ഒരു വെളുത്ത തൊലിയുള്ള ആൾക്ക് ചുവന്ന തൊലിയുള്ള ആൾക്കാളോ ചുവന്ന തൊലിയുള്ള ആൾക്ക് കറുത്ത തൊലിയുള്ള ആൾക്കാളോ യാതൊരു പ്രത്യേകതയും മഹത്വമില്ല എന്ന് നബി സ്വാസ്ലം പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇന്ന ദിമാഖും അംബാലക്കും അറാബക്കും ഹറാമുൻ അലൈക്കും, നിങ്ങളുടെ രക്തം സമ്പത്ത് അഭിമാനം ഇതൊക്കെ പരസ്പരം ഹറാമാണ്. കഫർമത്തി ഓമിക്കും ഹാദ ഫി ഷൈരിക്കും ഹാദ ഫി ബലദിക്കും ഹാദ, മക്ക പോലെ ദുൽഹജ്ജ് മാസം പോലെ അതുപോലെ അറഫ ദിവസം പോലെ ഈ ദിവസങ്ങൾക്കുള്ള മഹത്വം, മക്കൾക്കുള്ള മഹത്വം പോലെ നിങ്ങളുടെ സമ്പത്തും രക്തവും അഭിമാനവും ഒക്കെ പരസ്പരം ഹറാമാണ്, അതാരും പരസ്പരം അപഹരിക്കാൻ പാടില്ല. അതുകൊണ്ട് എന്ത് മനോഹരമായിരിക്കും നമ്മൾ തമ്മിൽ ഇങ്ങനെയുള്ള ഒരു പരിഗണന, ബഹുമാനം എല്ലാ ആളുകളും തമ്മിൽ ഉണ്ടായാൽ അത് എത്ര നന്നായിരിക്കും.
بين المسلم واخيه المسلم، بين الجار وجاره والصاحب وصاحبه والطالب وزميله والداعي واخيه، ان تكون هنالك المحبه والموده والالفه والاخوه والتعاطف والتراحم. قال نبينا صلى الله عليه وعلى اله وسلم، مثل المؤمنين في توادهم وتراحمهم وتعاطفهم كمثل الجسد إذا اشتكى منه عضو فداعى له سائر الجسد بالحمى والسهر. نحرص إخواني الكرام على هذه النعمة العظيمة.
أتبالك أن أورو عالغلم أورو مسلمائي أورو عالواسي لأن عالواسي بهمانك. അതുപോലെ അവര് പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ തന്റെ കൂടെ പഠിക്കുന്ന സഹപാഠിയുമായി വളരെ ബഹുമാനത്തോടുകൂടി കഴിയുക. അതുപോലെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ദാവത്ത് നടത്തുന്നൊരു ദായും മറ്റെല്ലാ സലഫി സഹോദരന്മാരുമായ ബഹുമാനത്തോട് പെരുമാറുക. അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്ത് നല്ല ബന്ധമായിരിക്കും നമ്മൾ തമ്മിൽ ഉണ്ടായിരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മസലുൽ മുസ്ലിമീന ഫീ തവാദ്ദിഹിം വതറാഹുമിഹിം വതലാത്തുഫിഹിം, മുസ്ലിങ്ങൾ തമ്മിലുള്ള സ്നേഹത്തിന്റെയും കരുണയുടെയും അനുകമ്പയുടെ ഒക്കെ ഉദാഹരണം ഒരു കമസലുൽ ജസദിൽ വാഹിദ്, ഒറ്റൊരു ശരീരം പോലെയാണ്. അതുപോലെ അവയവത്തിന് രോഗമായാൽ മറ്റെല്ലാ അവയവങ്ങളും മൊത്ത ശരീരം ഉറക്കടച്ചിട്ടും അതുപോലെ പനി പിടിച്ചിട്ടും അതിനോട് സഹതാപം പ്രകടിപ്പിക്കും.
عن رحمة الله جل وعلا. قال الله سبحانه وتعالى ولا يزالون مختلفين إلا من رحم ربه.
അതുകൊണ്ട് തന്നെ ഒരു ന്യായമായ കാരണമില്ലാതെ ഒരു മുസ്ലിമായ ഒരാളോടും നമ്മൾ ശത്രുത കാണിക്കാൻ പാടില്ല. ന്യായമായ ഒരു കാരണമില്ലാതെ ഒരു മുസ്ലിമായ ഒരാളോടും നമ്മൾ അകന്നു നിൽക്കാൻ പാടില്ല. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് അകലെയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വലാ യസാലൂന മുഖ്തലിഫീൻ, അവർ തമ്മിൽ ഭിന്നിച്ചുകൊണ്ടേയിരിക്കും. ഇല്ലാ മൻ റഹിമ റബ്ബുക്, എന്റെ റബ്ബിന്റെ റഹ്മത്തുള്ളവരൊഴികെ. അള്ളാഹുന്റെ റഹ്മത്ത് ഇല്ലാത്തവരാണ് പരസ്പരം കാര്യമില്ലാതെ തെറ്റിയും പിണങ്ങി നിൽക്കുന്നവർ.
لا يزالون مختلفين إلا من رحم ربك. إذن فالبعد عن الخلاف المذموم وعن الفرقة المشؤومة التي ليست على نور وعلى منهج النبوة، هذه من الشيطان، كما قال نبينا صلى الله عليه وعلى آله وسلم، إن تفرقكم هذا من أمر الشيطان، فلا يجوز لك أن تهاجر أخاك المسلم بغير موجب الهجرة، أو أن تعادي أخاك المسلم بغير موجب للمعاداة، أو أن تبغض أخاك المسلم بغير موجب للبغض والكراهية. فالواجب عليك أن يكون في قلبك المحبة لإخوانك المسلمين، وإذا وجد من أخيك خطأ أو صدر منه بذاءة لسان أو صدر منه أسلوب ليس بجيد ولا بحكيم أو حصل منه ما لا يليق، فباب التناصح موجود، باب التناصح موجود، فانصح لأخيك المسلم وهكذا تحرص على النصح له.
അതുകൊണ്ട് ഈ അനുഗ്രഹം അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ഉഹുവത്ത് സാഹോദര്യം, അതിന് നമ്മൾ അള്ളാഹുവിന്റെ സ്തുതിക്കുകയും നന്ദി കാണിക്കുകയും ചെയ്യണം. അത് നമ്മൾ കാത്തു സൂക്ഷിക്കണം. അത് തകരാനുള്ള കാരണങ്ങളും നമ്മൾ ചെയ്യാൻ പാടില്ല. നമുക്ക് ന്യായമായ ഒരു കാരണമില്ലാതെ ഒരാളെയും ഹജ്ജ് ചെയ്യാൻ, ഒരാളുടെ ബന്ധം മുറിക്കാൻ പാടില്ല. ന്യായമായ കാരണമില്ലാതെ ഒരാളോട് നമ്മൾ ശത്രുത കാണിക്കാനും പാടില്ല. ഇനി ഒരു സഹോദരന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റുണ്ടായി, ഒരു മോശമായ വാക്ക് പറഞ്ഞു, തെറി വിളിച്ചു, അല്ലെങ്കിൽ ഒരു ഹിക്മത്തില്ലാത്ത രീതിയിൽ അയാൾ നമ്മോട് പെരുമാറി, അങ്ങനെയാണെങ്കിൽ നമുക്ക് നസീഹത്തിന്റെ അവസരമുണ്ട്. അയാളെ ഉപദേശിക്കാൻ നമുക്ക് സാധിക്കും. അയാളെ നമ്മൾ ഉപദേശിക്കുക, അതിന് നമ്മൾ താല്പര്യം കാണിക്കുക.
وهو ايضا ينبغي له ان يقبل النصيحه منك وان يقدر فضل اخيه الناصح لان الناصح هو في الحقيقه محب بخلاف الفاضح الذي يوشي والذي يؤذي والذي يحارش والذي يغتاب والذي ينم هذا ليس على منهج النبوة.
അതുപോലെ തന്നെ ഈ തെറ്റ് സംഭവിച്ചാലും അങ്ങനെ എന്തെങ്കിലും തെറ്റുകൾ പരസ്പരം സംഭവിക്കുകയാണെങ്കിൽ തനിക്ക് നസീഹത്ത് തരുന്ന തന്റെ സഹോദരനെ ബഹുമാനിക്കുകയും ആ നസീഹത്ത് സ്വീകരിക്കുകയും വേണം. കാരണം യഥാർത്ഥത്തിൽ നമുക്ക് ഒരാൾ ഒരു നസീഹത്ത് തരുന്നുണ്ടെങ്കിൽ, നമ്മൾ ചെയ്തൊരു തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നുണ്ടെങ്കിൽ, യഥാർത്ഥത്തിൽ അയാൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. നേരെ തിരിച്ച് ഈ തെറ്റ് ആളുകളെ പ്രചരിപ്പിക്കുകയും അതുപോലെ നമീമത്ത് ആളുകൾ മറ്റൊരാളുകളോട് പോയി പറഞ്ഞ് ഇയാളെ പറ്റി അവരുടെ ഇടയിൽ മോശമായി ചിത്രീകരിക്കുകയും അതുപോലെ തമ്മിൽ തെറ്റിക്കുകയും, നമ്മുടെ ഒരാൾ തെറ്റിയാൽ ഇയാളോട് ബാക്കിയുള്ള ആളുകളെ മൊത്തം തെറ്റിക്കാൻ വേണ്ടി ശ്രമിക്കുക, ഇങ്ങനെയുള്ള ശ്രമങ്ങളൊക്കെ, അത് നമുക്ക് ഹയർ ഉദ്ദേശിക്കുന്ന ഒരാളല്ല. അങ്ങനെയുള്ള ഒരു പ്രവൃത്തി ചെയ്യാതെ നമുക്ക് നേരിട്ട് നസീഹത്ത് തന്നു എന്നുള്ളതിന് നമ്മൾ ബഹുമാനം കാണിക്കുകയും ഇയാളെന്ന് അത് സ്വീകരിക്കുകയും വേണം. മറ്റ് പ്രവൃത്തി ചെയ്യുന്നയാൾ അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിൽ പോകുന്ന ഒരാളല്ല.
فيتصل بهذا ويناصحه ويتصل بذاك أيضا ويناصحه ويحرص على إيصال الخير لهم هذا نعم من الذي ينبغي أن نقبل نصحهم ومن الذي ينبغي أن نحرص على رشدهم فإنهم ما أحبوا النصح إلا لوجود الخير في قلوبهم والإيمان في صدورهم قال نبينا صلى الله عليه وعلى آله وصحبه وسلم كما جاء في صحيحين عن أنس بن مالك لا يؤمن أحدكم حتى يحب لأخيه ما يحب لنفسه.
നേരെ മറിച്ച് ഒരാൾ നസീഹത്തുള്ളൊരു മനുഷ്യനാണെങ്കിൽ അയാൾ എപ്പോഴും ആളുകൾക്ക് നസീഹത്ത് കൊടുത്തുകൊണ്ടിരിക്കും. ഒരാളുടെ ഭാഗത്ത് തെറ്റുണ്ട്, അയാളെ വിളിച്ച് അയാളെ ഉപദേശിക്കും. ഒരാളുടെ ഇവർ തമ്മിൽ പണങ്ങി നിൽക്കുന്ന മറ്റേയാളെയും വിളിക്കും. ഇങ്ങനെ ആളുകൾ തമ്മിൽ തമ്മിൽ വിളിച്ചും ഫോൺ വിളിച്ചിട്ടാലും നേരിട്ട് കണ്ടിട്ടാലും ഒക്കെ ആളുകൾ തമ്മിൽ ഇണക്കാൻ വേണ്ടിയായിരിക്കും ശ്രമിക്കുന്നത്, ഹയറുണ്ടാക്കാനായിരിക്കും ശ്രമിക്കുന്നത്. ഇത് അവരുടെ മനസ്സിലുള്ള ഈമാനിന്റെ ഒരു തെളിവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലിഅഖീഹി മാ യുഹിബ്ബു ലിനഫ്സിഹി. നിങ്ങൾ ഒരാൾ മുഅ്മിനാവുന്നില്ല, നിങ്ങൾക്കുണ്ടാകാൻ ആഗ്രഹിക്കുന്ന ഖൈർ നിങ്ങളുടെ സഹോദരനും കൂടി വന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നിടത്തോളം നിങ്ങൾ മുഅ്മിനാവുകയില്ല. ഇവർ മുഅ്മിന്റെ അടയാളമാണ് എല്ലാവർക്കും ഖൈർ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുക എന്നുള്ളത്. അതുകൊണ്ട് നമുക്കൊരു നസീഹത്ത് ഒരാൾ തരുന്നുണ്ടെങ്കിൽ അത് അയാളുടെ മനസ്സിൽ ഈമാനുണ്ട് എന്നതിന്റെ തെളിവാണ് എന്ന് മനസ്സിലാക്കണം. അത് നമ്മൾ സ്വീകരിക്കണം.
من الصلاح من الاستقامة من الدين من الهدى من العلم من النور من الثبات كما يحبه لنفسه.
നമ്മൾ നമുക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ നിന്ന് പ്രകാശം, നൂറ് ഇൽമ നമുക്ക് കിട്ടണം. അതുപോലെ അല്ലാഹുവിന്റെ ദീനിലുള്ള ഈമാൻ നമുക്ക് വേണം, സബ്ർ വേണം. അതുപോലെ ദീനിൽ ഉറച്ചു നിൽക്കാനുള്ള സബാത്ത് നമുക്ക് വേണം. ഇതൊക്കെ നമ്മുടെ സഹോദരങ്ങൾക്ക് ഉണ്ടാവണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു.
لا يؤمن احدكم اي ايمانا كاملا حتى يحب لأخيه ما يحب لنفسه فهو في نفسي وإياكم بالمحافظة على هذه النعمة العظيمة على نعمة القوة في الله سبحانه وتعالى.
هذا هو ഈ അതിമഹത്തായ അനുഗ്രഹം അല്ലാഹുവിന്റെ മാർഗ്ഗത്തിലുള്ള സഹോദര്യം, അത് കാത്തു സൂക്ഷിക്കണമെന്ന് ഞാൻ എന്നെയും നിങ്ങൾ ഓരോരുത്തരും വസിയത്ത് ചെയ്യുകയാണ്. പരസ്പരം ഉള്ള സഹോദര്യം കാത്തു സൂക്ഷിക്കണം എന്നുള്ളത്.
على نعمة الأخوة في الله جل وعلا حرصوا على هذه الأخوة وكونوا إخوة متحابين كما أمر رب العالمين سبحانه وتعالى وحث نبينا الكريم صلى الله عليه وعلى آله وصحبه وسلم واحذروا من نزغات الشيطان واحذروا أيضا من ما يوغر الصدور
അതുപോലെ തന്നെ ഷെയ്ത്താൻ ഉണ്ടാക്കുന്ന നസഖാത്ത്, മനസ്സിലുണ്ടാക്കുന്ന വസ്വാസുകൾ, തമ്മിൽ തെറ്റിക്കുന്ന രീതിയിൽ ഷെയ്ത്താൻ ഉണ്ടാക്കുന്ന ചിന്തകൾ, അതുപോലെ തന്നെ നമ്മുടെ ഒറ്റ സ്വപ്നമായി നിൽക്കേണ്ടതിന് പകരം നമ്മൾ ഭിന്നിപ്പിച്ച് കഷ്ണമാക്കുന്ന എല്ലാ കാരണങ്ങളും, അതൊക്കെ നിങ്ങൾ സൂക്ഷിക്കുക.
احذروا فإن ذلك من الشيطان عياذا بالرحمن سبحانه وتعالى. اخواني الكرام، في نصيحتنا بالأخوة ليس معنى أن تؤاخي وأن تصير على منهج الحزبيين أو على منهج الجمعيات أو على منهج أهل البدع والأهواء، إنما نقصد أخوة إسلامية وأيضا على منهج النبوة، على منهج السلف الصالح. انظر أصحاب السلف، انظر من على منهج السلف، على هديهم، على آدابهم، على أخلاقهم، على سمتهم، على ثباتهم، على تعظيمهم للسنة والمنهج النبوة. فهؤلاء ينبغي أن تحرص على موالاتهم.
സഹോദരം കാത്തു സൂക്ഷിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് സംഘടനകളിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളെ പോലെ എല്ലാ ആളുകളുമായും ബന്ധം വെക്കണം എന്നല്ല നമ്മൾ പറയുന്നത്. മറിച്ച് നിങ്ങൾ സൂക്ഷിച്ച് സമൂഹത്തിൽ നോക്കുക, ആരാണോ സലഫ് സാലിങ്ങളെ പിന്തുടരുന്നത്, ആരാണോ സലഫിന്റെ പോലെ അവരുടെ സുന്നത്ത് അവരുടെ ചര്യ പിന്തുടരുകയും അവരെ പോലെയുള്ള എല്ലാ അദബുകളും അവരുടെ സ്വഭാവങ്ങളും അവരുടെ രീതിയിലുള്ള പ്രവൃത്തികളും ആരുടെ അടുത്താണ് ഉള്ളത്, അങ്ങനെയുള്ള ആളുകളെ തെരഞ്ഞെടുത്ത് അവരോട് സ്ഥിരമായി ബന്ധപ്പെടുകയും അവരുമായി ബന്ധം മുറിക്കുന്ന കാരണങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുക എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്.
وعلى القرب منهم، وعلى القرب منهم وتتقرب إلى الله جل وعلا بحبهم، فحبهم من الإيمان ومما يرضي الرحمن سبحانه وتعالى، كما أن بغض أهل البدع والهوى وأهل التحزب والتعصب، كما أن بغض هؤلاء أيضا مما يقربك إلى الله جل وعلا، كما ورد الحديث الذي يحسنه الشيخ العلامة الألباني: من أحب لله وأبغض لله ووالى لله وعادى لله وأعطى لله ومنع لله فقد استكمل الإيمان.
ഇങ്ങനെയുള്ള ആളുകൾ സലഫിന്റെ മനഹജിൽ ജീവിക്കുന്ന ആളുകൾ അവരെ കണ്ടാൽ അവരോട് എപ്പോഴും അടുത്തിരിക്കാൻ വേണ്ടി ശ്രമിക്കുകയും അവരോടുള്ള ബന്ധം സൂക്ഷിക്കുകയും ചെയ്യുക. കാരണം ഇങ്ങനെയുള്ള നല്ല മനുഷ്യന്മാരെ സലഫികളായിട്ടുള്ള ആളുകളുമായിട്ടുള്ള ബന്ധവും അവരെ സ്നേഹിക്കുകയും ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് ഒരു വിഭാഗത്തായിട്ട് കാണാം. അത് നിങ്ങൾക്ക് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള അള്ളാഹു നിങ്ങൾക്ക് പ്രതിഫലം തരുമെന്ന് തന്നെ പ്രതീക്ഷിക്കുക അതിൽ നിന്ന്. അതുപോലെ തന്നെ വിദേശത്തുകാർ, ഹവയുടെ ആളുകൾ, സംഘടനകളിലും ഹിസ്ബി പാർട്ടികളിലും ഒക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ, അവർ വെറുക്കുക എന്നുള്ളതും അവർ അകന്നു നിൽക്കുക എന്നുള്ളതും അള്ളാഹുലേക്ക് അടുക്കാനുള്ള ഒരു വിഭാഗത്താണ്. ഇമാം അൽബാനി ഹസനാക്കിയുള്ള ഒരു ഹദീസിന്റെ വിശ്വാസം പറഞ്ഞു: മൻ അഹബ്ബല്ലാഹു അബ്ഗദല്ലാഹു വഅലാഫില്ലാഹി വഅദഫില്ലാഹി ഫഖദ് ഇസ്തഖ്മല ഈമാൻ. ആരാണോ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇഷ്ടപ്പെടുകയും വെറുക്കുകയും അതുപോലെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ബന്ധം കാണിക്കുകയും ബന്ധം മുറിക്കുകയും ചെയ്യുന്നത് അവന്റെ ഈമാൻ പൂർത്തിയായിരിക്കുന്നു എന്ന് ഹദീസിൽ പറഞ്ഞതുപോലെ.
فيما يقربكم إلى الله جل وعلا، استغلال الأوقات ليس في القيل والقال، استغلال الأوقات ليس في الذهاب في الأسواق والسواحل وغيرها، استغلال الأوقات ليس في مجالس اللهو والطرب، استغلال الأوقات إنما يكون بالإقبال على طلب العلم.
നിങ്ങളോട് എനിക്ക് ഉപദേശിക്കാനുള്ള മറ്റൊരു കാര്യം, നിങ്ങളുടെ സമയം നല്ല രീതിയിൽ ചെലവഴിക്കുക, സമയത്ത് നിന്ന് പരമാവധി ഉപയോഗിക്കുക. അത് കീലകാലകളെ അവിടെ പറഞ്ഞു, അയാൾ ഇങ്ങനെ പറഞ്ഞു, ഇയാൾ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടല്ല, അതുപോലെ അങ്ങാടിയിലേക്കും മറ്റ് ടൂറിസ്റ്റ് സ്പോട്ടുകളിലേക്കും പോയി നാട് കാണാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് എൽമ പഠിക്കാൻ വേണ്ടി പൂർണ്ണമായും താല്പര്യം കാണിച്ചുകൊണ്ട് മുഴുകിക്കൊണ്ട് അങ്ങനെ നിങ്ങളുടെ സമയം നിങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക.
أنت بين جماعات من غير المسلمين، من عباد الأبقار، من عباد الأوثان، من اليهود والنصارى، ما هو رصيدك في دعوة غير المسلمين للإسلام؟ كم قد أسلم رجل على يدك؟
അതുപോലെ തന്നെ അള്ളാഹുവിനോടുള്ള ദിക്കറിന് വേണ്ടി ദിക്കറിലും മുഴുക, അതിനുവേണ്ടി നല്ലൊരു സമയം മാറ്റിവെക്കുക. അതുപോലെ ഇബാദത്തുകൾക്ക് വേണ്ടി, ഇൽമ പഠിക്കാൻ വേണ്ടി, ദാവത്തിന് വേണ്ടി ഒക്കെ സമയം ചെലവഴിക്കുക. നിങ്ങളിപ്പോ ജീവിച്ചിരിക്കുന്നത് കാഫിര്യങ്ങളായിട്ടുള്ള മുസ്ലിങ്ങളല്ലാത്ത ഒരുപാട് പല വിധം ആളുകളുടെ ഇടയിലാണ്, മറ്റ് പല വിഗ്രഹങ്ങളെയും അള്ളാഹുവിന് പുറമെയുള്ള പല ഇലാഹങ്ങളെയും ആരാധിക്കുന്ന ആളുകളുടെ ഇടയിലാണ്. നിങ്ങളുടെ അക്കൗണ്ടിൽ എന്താണുള്ളതെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. എത്ര ആളുകൾ നിങ്ങളുടെ കാരണം കൊണ്ട് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക.
كم قد هديت إلى هذا النور العظيم من الناس إلى دين رب العالمين جل وعلا. كم قد علمت من الدروس التوحيد؟
أترى كلاسيك أترى ആളുകൾക്ക് നീ തൗഹീദ് പഠിപ്പിച്ചുകൊടുത്തിട്ടുണ്ട് നിങ്ങൾ ആലോചിച്ച്
നോക്കുക.
അതുപോലെ തന്നെ ഫിഖും അഖീദയും ഇസ്ലാമിന്റെ വിശ്വാസ കാര്യങ്ങളും കർമ്മ കാര്യങ്ങളും അദബുകളും അഖ്ലാഖ് സ്വഭാവ മര്യാദകളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ആർക്കെങ്കിലും പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്? എത്ര ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് നിങ്ങൾ ആലോചിച്ചു. എത്ര ആളുകൾക്ക് നിങ്ങൾ ഖുർആൻ ഹിഫ്ലാക്കിപ്പിച്ചിട്ടുണ്ട്? അതിന് മുമ്പ് നമ്മൾ എത്ര ഹിഫ്ലാക്കിയിട്ടുണ്ടെന്ന് ആലോചിക്കാം. എത്ര ആളുകൾക്ക് നിങ്ങൾ ഖുർആൻ അവരെ ഹിഫ്ലാക്കിയ ഖുർആൻ റിവൈസ് ചെയ്യാൻ വേണ്ടി ഓർമ്മ പുതുക്കാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ട്? അത് കേട്ട് നിന്ന് ഖുർആൻ നോക്കിയിട്ട് അതൊക്കെ ചെയ്യാവുന്ന കാര്യമാണല്ലോ. ഒരു അമജദ് ഹിഫ്ലുള്ള ഒരാളാണെങ്കിൽ അവൻ ഹിഫ്ലുള്ളത് മുസഫ് എടുത്ത് ഓദിപ്പിച്ചിട്ട് അങ്ങനെ പരിശോധിച്ചിട്ടുണ്ട്.
كم راجعت لحفاظ القرآن وسمعت لهم من أجزاء هذا الذي نعنيه
ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതാണ് ദൈവത്തിനോട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എത്ര ചെയ്തിട്ടുണ്ട് എന്ന് ആലോചിച്ചു.
تقبل على ماذا على طلب العلم على التوحيد وعلى ايضا دعوة الناس الى التوحيد ودعوة الناس الى السنة ودعوة الناس الى دم ولا خلاق ودعوة الناس الى القرآن ودعوة الناس الى منهج السلف الصالح تحرص وتجعل حياتك كلها حياة علمية.
ഇങ്ങനെ ആയിരിക്കണം നിങ്ങളുടെ ജീവിതം. തൗഹീദിലേക്ക് ആളുകൾ ക്ഷണിക്കുക, സുന്നത്തിലേക്ക് ആളുകൾ ക്ഷണിക്കുക, ഖുർആൻ പഠിക്കാൻ ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കുക. അങ്ങനെ നിങ്ങളുടെ ജീവിതം മുഴുവനും ഒരു ഹയാത്തിന് എൽമിയ ജീവിതമാക്കി മാറ്റണം. എല്ലാ സമയവും ഖൈറിൽ മുഴുകിക്കൊണ്ട് ചെലവഴിക്കണം. ഇനി എൽമ പഠിക്കാൻ വേണ്ടി നിങ്ങൾക്ക് പറ്റിയൊരു സൗകര്യം നിങ്ങളുടെ നാട്ടിൽ ഇല്ലാന്നുണ്ടെങ്കിൽ വേറെ നാട് അന്വേഷിക്കണം. വേറെ നാട്ടിൽ അത് കിട്ടുന്ന സ്ഥലത്തേക്ക് പോകണം.
ومن الذين ايضا يعلمون السنه ومن الذين يعلمون التوحيد والعقيده الصحيحه
വേറെ നാട്ടിലാണോ ഖുർആൻ പഠിപ്പിക്കുന്ന, ഹദീസ് പഠിപ്പിക്കുന്ന, അതുപോലെ ശരിയായ സലഫി അഖീദ പഠിപ്പിക്കുന്ന ആളുകളുള്ളത്, അവിടെ അന്വേഷണങ്ങൾ പോകണം.
ومنهج السلفي اذهب الى هؤلاء وسافر اليهم وارحل اليهم سواء كانوا في بلدك ان وجدوا او خارج بلدك من البلدان الاخرى فتنطلق اليهم تمكث شهرا وشهرين وسته اشهر وقدر ما تستطيع
അങ്ങനെ ഏത് നാട്ടിലാണോ നിങ്ങളുടെ നാട്ടിലോ അല്ലെങ്കിൽ പുറത്തോ എവിടെയാണോ എൽമ പഠിക്കാനുള്ള സൗകര്യം ഉള്ളത്, ഖുറാനോ ഹദീസും പഠിപ്പിക്കുന്ന സലഫി മാനേജറുള്ള ആളുകളുള്ളത്, അവിടേക്ക് നിങ്ങൾ പോവുകയും അവിടെ നിങ്ങൾക്ക് കഴിയുന്ന പോലെ ഒരു മാസമോ രണ്ടു മാസമോ മൂന്ന് മാസമോ എത്ര കാലമാണോ കഴിയുന്നത് അത്രയും കാലം ചെലവഴിച്ചുകൊണ്ട് എൽമ പഠിക്കാം.
نعم وتأتي إلى هنا إلى مركز الشيخ يحيى حفظه الله تعالى يحيى بن علي بن حجوري وهو معروف مشهور حفظه الله تعالى نسأل الله عز وجل أن يهديه خيرا وأن يوفقنا وإياه لما يحب ويرضى وأن يرفع قدره وأن ينفع به الإسلام والمسلمين الذي نحن ندرس فيه حاليا وفيه من مشايخ السنة ومن طلاب العلم ومن الدعاة إلى الله جل وعلا العدد الكبير.
അങ്ങനെ നിങ്ങൾക്ക് സാധിക്കില്ലെങ്കിൽ നിന്റെ നാട്ടിലോ അടുത്തുള്ള നാട്ടിലോ കഴിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എം എൽ എക്ക് വരാം. ഇവിടെ സലഫി ദാവത്ത് വളരെ വ്യക്തമായ, വളരെ പരിശുദ്ധമായ ഒരു അവസ്ഥയിൽ സലഫി ദാവത്ത് ഇവിടെ ഉണ്ട്, യാതൊരു കളക്കും ഇല്ലാത്ത രീതിയിൽ. അതുപോലെ തന്നെ ഷെയ്ഖ് തഹിയൽ ഹജരി ഹഫ്ലോ, അദ്ദേഹം സന്നയിൽ എമ്മിന്റെ തലസ്ഥാനമായ സന്നയിൽ അദ്ദേഹത്തിന്റെ മർക്കസുണ്ട്, മർക്കസുൽ ഫത്ത്. അവിടെ പഠിപ്പിക്കുന്ന ഒരു ഷെയ്ഖാണ് അദ്ദേഹം. ഇവിടെ വളരെ ശുദ്ധമായ യാതൊരു അവ്യക്തതയും യാതൊരു കളക്കുമില്ലാത്ത സലഫി ദാവത്ത് ഉണ്ട്. ഇവിടെ ഒരുപാട് മശായഖ് ഉണ്ട്, പല നാടുകളിൽ നിന്നും ഇവിടെ വന്ന് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരുപാട് വിദ്യാർത്ഥികളും മശായഖും ഇവിടെ ഉണ്ട്.
من الأماكن البعيدة وقريبة من اليمن وخارج اليمن إن استطعت الرحلة فرحلتك والله في خير وفي طاعة وفي عبادة وإذا لم تستطع فعندئذ ولم تجد في بلدك من يعلمك انظر إلى الأماكن والبلدان والدول المجاورة. نعم فيما يحضرني الآن من الأماكن الطيبة التي أعرف فيها من إخواننا طلاب العلم وحفاظ القرآن الدعاة إلى الله سبحانه وتعالى في ماليزيا، مركز سلفي علمي لأخينا الكريم أحمد باناجا، أسأل الله عز وجل أن يحفظه وأن يبارك فيه وفي جهوده، رجل له جهود طيبة وأيضا جد ونشاط في الدعوة وفي تعليم الناس. فشهدنا إن استطعت في الرحلة إليه وفي المكس عنده والاستفادة منه وحفظ القرآن على يديه فهذا خير وبركة.
ഇങ്ങനെ പറഞ്ഞ രീതിയിൽ യമനിലേക്ക് നിങ്ങൾ യാത്ര ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ യാത്ര വളരെ ഖൈറിലാണ്, അതൊരു ഇബാദത്താണ് യാത്ര. അതുപോലെ അത് നിങ്ങൾക്ക് സാധിക്കൂല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള രാജ്യങ്ങൾ ഏതാണെന്ന് നോക്കുക. അത് അദ്ദേഹം പറയുന്ന എന്റെ ഓർമ്മയിൽ എന്റെ അറിവിൽ ഇപ്പോൾ ഉള്ളത് നിങ്ങളുടെ ഇന്ത്യയിൽ അടുത്ത് മലേഷ്യയിൽ അഹമ്മദ് ബനാജ് എന്ന് പറയുന്ന ഒരു സലഫിയുണ്ട്, അദ്ദേഹം അവിടെ പഠിപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അടുത്ത് നിങ്ങൾ പോവുകയാണെങ്കിൽ അദ്ദേഹം വളരെയധികം എൽമി പഠിപ്പിക്കുകയും അതുപോലെ ദാവത്തിന്റെ കാര്യത്തിൽ വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ അടുത്ത് പോയി ഖുർആൻ പഠിക്കുക, ഹദീസ് പഠിക്കുക ഒക്കെ ആണെങ്കിൽ അത് വളരെ ഖൈറായിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം.
أنه سيأتي زائرا أو قد وصل إليكم من الزوار من بلاد اليمن ومشايخ السنة الكرام السلفيين صلى الله عز وجل أن يحفظهم أجمعين، الشيخ الكريم والخطيب المفور حسين الحبيب أبو المعاذ، نعم، من طلاب الإمام الواعدي ومن طلاب الشيخين أيضا يحيى بن علي الحجوري ومن الذين لهم دعوة طيبة ودعوة مباركة في بلاد اليمن في أماكن كثيرة، وله الآن مركز في عدن، فاستفيدوا منه وأقبلوا على مجالسه وعلى أيضا محاضراته إن كانت له محاضرات وعلى دروسه الطيبة إن كانت له دورة أو كانت له دروس، فبهذا إن شاء الله جل وعلا تجدون خيرا يصل إليكم وتجدون خيرا نورا تنتفعون به. بارك الله فيكم، لا سيما في هذه الزمان في هذه الأيام وفي هذا الزمان، في زمان الفتن، في زمان المحن، في زمان الحرج.
അതുപോലെ തന്നെ ഇപ്പൊ അടുത്ത കാലത്ത് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് യമൻ എന്നുള്ള ഒരു ഷേഖ് ഷേഖ് മുഖ്ബിനെ ഷേഖ് ഷെഹീലൊക്കെ സ്റ്റുഡന്റ് ആയിട്ടുള്ള ഹസീനൽ ഹത്തീബി ഹസലുള്ള അദ്ദേഹം നിങ്ങളുടെ അടുത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹം ഇന്ത്യയിലേക്ക് ചികിത്സയ്ക്ക് വേണ്ടി വന്നു, ഇപ്പൊ ബോംബെയിലുണ്ട്. അദ്ദേഹത്തിന്റെ അടുത്ത് നിങ്ങൾക്ക് പോയി അദ്ദേഹമായിട്ട് ദർശനം എടുക്കുന്നുണ്ടെങ്കിൽ പോയിട്ട് പഠിക്കാം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് യമനിൽ വളരെയധികം പല സ്ഥലങ്ങളിലും പോയി ദാവത്ത് നടത്തുകയും അതുപോലെ തന്നെ അവിടെ അദ്ദേഹത്തിന് തന്നെ സ്വന്തമായിട്ട് അദ്ദേഹം പഠിപ്പിക്കുന്ന ഒരു മർക്കസുണ്ട് യമനിൽ അദനിൽ.
قال نبينا صلى الله عليه وعلى آله وسلم كما في مسلم من حديث معقل بن يسار رضي الله تعالى عنه وارضاه، العبادة في الخرج كهجرة إلي، كهجرة أي كأجل الهجرة إلى النبي صلى الله عليه وعلى آله وسلم. وطلب العلم من أعظم العبادات.
رفيت في كارين لك ഈ കാലഘട്ടത്തിൽ, ഫിത്നയുടെ കാലഘട്ടമാണ് ഇപ്പോൾ, ഒരുപാട് കൊലപാതകങ്ങളും അക്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ വളരെ അപൂർവമായി മാത്രം ലോകത്ത് പ്രത്യേക അവസ്ഥയിലാണ് സമാധാനം, നമ്മുടെ നാട്ടിലുണ്ട്. അപൂർവം ചില സ്ഥലങ്ങളിൽ ഇതുപോലെ മനുഷ്യന്മാർ ജീവിക്കുന്നുള്ളൂ. ഇന്ന് ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും മിക്കവാറും രാജ്യങ്ങളിലൊക്കെ ഫസാദും, ഇവിടെ ഫസാദുണ്ട്, ശിർക്കെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഫസാദാണ്. പക്ഷെ അതല്ലാത്ത തന്നെ കൊല്ലും കൊലയും ആയിട്ടുള്ള ഫസാദും അതല്ലെങ്കിൽ ശിർക്കും. നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഫിത്ന ഇല്ലാത്ത നാട് വളരെ അപൂർവമാണ്, സൗദി അറേബ്യ പോലെ മക്ക മദീന പോലെ വളരെ അപൂർവമാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാലത്ത് പ്രത്യേകിച്ച് ഇബാദത്തുകളൊക്കെ ചെയ്യാൻ കൂടിക്കൂടും. നിസ്വാസനം പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഇബാദത്ത് ഫിൽ ഹർജി കഹിജറത്തിന് ഇലയ്യ, കൊലപാതകങ്ങൾ വർദ്ധിക്കുന്ന ഫിത്ന വർദ്ധിക്കുന്ന കാലത്ത് ഇബാദത്ത് ചെയ്യുക എന്നുള്ളത് എന്റെ അടുത്തേക്ക് ഹിജറ വരുന്നത് പോലെയാണ്. നിങ്ങൾ ആലോചിച്ചത് നിസ്വാസന അടുത്തേക്ക് നേരിട്ട് ഹിജറ പോകുന്ന പോലെ കൂലിയാണ് ഇത്തരം കാലഘട്ടങ്ങളിൽ ഇബാദത്ത് ചെയ്യുന്നത്. കൊലപോലെ എൽമ എൽമ പഠിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ ഇബാദത്താണ്. ഫർളായ ഇബാദത്തുകൾ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലുത് എൽമ പഠിക്കുക എന്നുള്ളത്, ഏറ്റവും കൂലി കൂടുതലുള്ളത്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ദാവത്ത് നടത്തുക, സുന്നത്തിനെ താളീം സുന്ന സുന്നത്തിനെ ബഹുമാനിക്കുക, സുന്നത്തിനെ വലുതാക്കുക, ഉയർത്തിപ്പിടിക്കുക എന്നുള്ളത് വളരെ അധികം വലിയ ഇബാദത്തുകളാണ്. അതൊക്കെ ഈ സമയത്ത് ചെയ്താൽ അതിന് കൂലി വർദ്ധിക്കും. അതുകൊണ്ട് അതിലൊക്കെ താല്പര്യങ്ങൾ
أن ينفعني وجميع إخواني المسلمين، أن ينفعني وجميع إخواني المستمعين بما ذكرنا، وأن يكون هذا في ميزان حسناتنا، وأن يكون أيضا حجة لنا لا علينا. اللهم آمين. بارك الله فيكم وجزاكم الله خيرا والحمد لله رب العالمين.
الله سبحانه وتعالى يعني പറഞ്ഞതുകൊണ്ട് എനിക്കും നിങ്ങൾക്കൊക്കെ ഉപകാരം ഉണ്ടാകട്ടെ. ഇതൊക്കെ നമ്മുടെ ഹസനാത്തിന്റെ മീസാനിൽ അള്ളാഹു വെക്കട്ടെ. അതുപോലെ നമുക്ക് ഇത് നമ്മൾ പറയുന്നതും കേൾക്കുന്നതൊക്കെ നമുക്ക് അനുകൂലമായ ഒരു തെളിവാക്കിയുള്ള മാറ്റട്ടെ, നമുക്ക് എതിരായിട്ടുള്ള ഒരു തെളിവാവാതിരിക്കാം. അൽഹംദുലില്ലാഹ്.